അവിടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ കൃപയുടെ കടലിൽ നിങ്ങളോട് പറയുവാനും ഭാഗ്യം ലഭിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഇടയൊക്കെ വളരട്ടെ, വികസിക്കട്ടെ, അനേകരുടെ അനുഗ്രഹത്തിനായി നിലകൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ നമ്മുടെ മഹാഇടവുകയും ഇവിടെയുള്ള രണ്ട് ഇടവുകളെയും മുഴുവൻ ദിനങ്ങളെയും ആവശ്യങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രണ്ട് രാത്രികളിലും ക്രിസ്തുവിൻ്റെ ക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ ഓർത്തത്, ധ്യാനിച്ചതുമല്ല. പ്രഥമ രാത്രിയിൽ നമ്മൾ ഓർപ്പിച്ചത് ലാസറിൻ്റെ കല്ലറവാതിക്കലെത്തി പുറത്തു വരുവാൻ ആവശ്യപ്പെടുന്ന കർത്താവിൻ്റെ ക്ഷണമായിരുന്നു. ലാസറെ പുറത്തു വരിക, മൃതാവസ്ഥയിലായിപ്പോയ ജീർണിച്ച ജീവിതങ്ങളോടുള്ള കർത്താവിൻ്റെ ക്ഷണം. കർത്താവ് ജീർണിച്ചതിനെ എഴുതിത്തള്ളുന്നവനല്ല, മൃതാവസ്ഥയിലുള്ളതിനെ മറന്നുകളയുകയും അവഗണിക്കുകയും ചെയ്യുന്നവനല്ല. മാറ്റം വെച്ചുവെങ്കിലും സാധ്യതകളുടെ ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും കർത്താവ് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ക്ഷണിക്കുന്നവനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ലാസറിൻ്റെ അനുഭവങ്ങളുണ്ട്, ജീർണതയുണ്ട്, മൃതാവസ്ഥയുണ്ട്. കർത്താവ് നമ്മുടെ സഹായം തേടുന്നു, നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം വരുവാൻ. ചില കെട്ടുകളുണ്ട്, അത് അഴിക്കുവാൻ കർത്താവ് നമ്മുടെ സഹായം തേടുന്നു. ചില കല്ലുകളുണ്ട്, അത് ഉരുട്ടി മാറ്റുവാൻ കർത്താവ് നമ്മുടെ സഹായം ആവശ്യപ്പെടുന്നു. എവിടെയാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനും കർത്താവ് ആവശ്യപ്പെടുന്നു. കർത്താവിൻ്റെ ക്ഷണം ക്രിയാത്മകമായി സ്വീകരിച്ചതിനോട് പ്രതികരിക്കാൻ കഴിയുന്നുവെങ്കിൽ ജീവിതത്തിലെ ജീർണതകൾക്ക് വിരാമം ഉണ്ടാകും എന്നുള്ളതിന് തർക്കമില്ല. ഇന്നലെ രാത്രിയിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ക്ഷണം കേട്ടു. തൊഴിലിടങ്ങളിൽ പരാജയപ്പെട്ട് അവശനായിത്തീർന്ന തകർന്നു പോയ പത്രോസിനെ കർത്താവ് ക്ഷണിക്കുന്നു, വന്ന് പ്രാതലിൽ കഴിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും തൻ്റെ സമാധാനവുമൊക്കെ നൽകി സുവിശേഷ വേലയ്ക്ക് വേണ്ടി പത്രോസിനെയും കൂട്ടരെയും കർത്താവ് അയച്ചുവെങ്കിലും ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ദൈവഹിതത്തിന് വിരുദ്ധമായി സ്വന്തം താല്പര്യങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് പത്രോസും കൂട്ടരും ഉപേക്ഷിച്ചതിനെ വീണ്ടും സ്വീകരിക്കുവാനായി കടലിലേക്ക് പോയി. പാറ പോലെ ഉറച്ചവന് ആക്കി തീർക്കും നിന്നെ എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ പൂഴിമണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് അവൻ വെറും നിസ്സാരനാണെന്ന് കർത്താവിന്റെ ബലത്തിലേക്ക്. തന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ തന്നെ ധിക്കരിച്ചും അവഗണിച്ചും പോയ പത്രോസിനെ കർത്താവ് ഒരു പാഠം പഠിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നില്ല. തന്നെ അവഗണിച്ചു പോയ, നിഷേധിച്ചു പോയവനെ അന്വേഷിച്ചു ചെല്ലുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ ശിഷ്യന് വേണ്ടി ക്രിസ്തു പരാജയപ്പെടുകയാണ്, തോറ്റുകൊടുക്കുകയാണ് സ്നേഹപൂർവ്വം. ക്ഷീണിച്ചും തളർന്നും തൊഴിലിടങ്ങളിൽ പരാജയപ്പെട്ട് അവൻ കരകയറുമ്പോൾ അവൻ്റെ ക്ഷീണിച്ച ശരീരത്തിന് ബലം കൊടുക്കുവാൻ, അവൻ്റെ തകർന്നുടയുന്ന ജീവിതത്തിന് സാന്നിധ്യം കൊടുക്കുവാൻ കർത്താവ് കരയിൽ നിന്നുകൊണ്ട് ക്ഷണിക്കുന്നു, വന്ന് പാലക്കാൻ കഴിക്കുക. കർത്താവിന് ആവശ്യം അവനൊരുക്കി വെച്ച ആഹാരം നാം കഴിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ചെറിയ പങ്കും കൂടി അവൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ദുർബലമായ നമ്മുടെ കരങ്ങൾ കൊണ്ട്, ക്ഷീണിച്ച നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു അംശം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയതും നാം അവന് സമർപ്പിച്ചതും ചേർത്ത് ശ്രദ്ധേയമായ ഊഷ്മളതയുള്ള ഒരു ഉയരുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. ആ ക്ഷണം ഇന്നലെ രാത്രി നാം കേട്ടു. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ മറ്റൊരു ക്ഷണം കൂടി പറഞ്ഞ് ചിന്തകൾക്ക് വിരാമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വായിച്ച് കേട്ടാൽ ലൂക്കോസിന്റെ സുവിശേഷം 19:1-10 വാക്യങ്ങളിൽ വായിക്കപ്പെടുന്ന കഥയിൽ ഒരു ക്ഷണമുണ്ട്. അത്തിമരത്തിന് ചുവട്ടിലെത്തിയ കർത്താവ് മുകളിലേക്ക് നോക്കി വിളിച്ചു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സഖായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ജീവിതത്തിൻ്റെ കെട്ടി ഉയർത്തി ഉണ്ടാക്കിയ ഔന്നത്യങ്ങളിൽ നിന്ന് താഴ്മയുടെ തലങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവ് സഖായിയെ ക്ഷണിക്കുന്നു. അവൻ്റെ ജീവിതത്തിന് പരിവർത്തനം കൊടുക്കുവാൻ, രൂപാന്തരം കൊടുക്കുവാൻ, ചതിയനെ, വഞ്ചകനെ, മതഭ്രഷ്ടനായവനെ അബ്രഹാമിൻ്റെ സൽപുത്രനാക്കി മാറ്റിയ അത്ഭുത പരിവർത്തനത്തിൻ്റെ ഒരു ക്ഷണം കർത്താവ് അവർ നൽകുന്നു. ഞാനും നിങ്ങളും സക്കായിമാരാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇന്ന് എത്തിയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവനിടക്കിലേക്ക് എത്തുവാനുള്ള നിയോഗം നമുക്ക് സ്വീകരിക്കാം. ഇന്നത്തെ ചിന്ത നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തലകളെ നമുക്ക് ഉണക്കാം. ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. ക്ഷണിക്കുന്ന കർത്താവിൻ്റെ സന്നിധി നമ്മളെ സ്വീകരിക്കാൻ ഇരു കൈകളും നീട്ടി നിൽക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ക്ഷണത്തോടെ ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. യേശു വരുന്നത് നമുക്ക് വേണ്ടിയാണ്. അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. അവൻ നമ്മുടെ സാഹചര്യങ്ങളെ നന്നായി ഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന അവനത്തിലേക്ക് നന്മയുടെ പുതിയ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ കർത്താവ് ഗതകാലത്തിൻ്റെ പരാജയങ്ങൾ കണക്കിലെടുക്കുന്നില്ല, കർത്താവിനെ ധിക്കരിച്ചത് കണക്കിലെടുക്കുന്നില്ല. നമ്മുടെ പിന്നാലെ നമ്മെ അന്വേഷിച്ചു വരുന്ന ദൈവം, ആ ദൈവം ഇന്ന് നമ്മളെ ക്ഷമിക്കുകയാണ്. ആ ക്ഷണം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു വെക്കാം, നമ്മുടെ മാനസങ്ങൾ തുറന്നു വെക്കാം, ജീവിതങ്ങൾ സജ്ജമാക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
നമുക്കെന്നോമീ ദൈവമുണ്ട്, എല്ലാം എല്ലാമായി കൂടെയുണ്ട്.
കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, മനനം ചെയ്യുന്നത്, ധ്യാനിക്കുന്നത് ജീവിതത്തിൻ്റെ പരിവർത്തനത്തിനും പുതിയ തലങ്ങളിലേക്കുള്ള ചുവടുവയ്പ്പിനും കാരണമാക്കണമെന്ന് ക്രിസ്തു മൂലം താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. സഖായിയുടെ ജീവിതം ഞാൻ പരിചയപ്പെടുത്താതെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ സഖായിയെക്കുറിച്ചുള്ള വിവരണം സൂക്ഷ്മമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഖായി ഒരു യഹൂദനായിരുന്നു. അദ്ദേഹം ചുങ്കക്കാരനായിരുന്നു. പൊക്കം കുറവുള്ളൊരു മനുഷ്യനായിരുന്നു. പൊക്കം കുറവുണ്ടെന്ന് കരുതി ചുങ്കക്കാരൻ എന്ന ഗ്രഹത്തെ വില കുറച്ച് കാണാൻ നമുക്ക് കഴിയുകയില്ല. ഒരു സാധാരണ ചുങ്കപ്പിരിവുകാരനല്ല. വീടുകളിൽ കയറി സർക്കാരിലേക്ക് വരേണ്ട ടാക്സ് കളക്ട് ചെയ്യുന്ന ദിവസപ്പിരിവുകാരനായിട്ടല്ല കൈ കാണിട്ടത്, മറിച്ച് വിശാലമായ ശക്തമായ അധീശത്വമുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ വലിയൊരു പ്രവിശ്യയുടെ വലിയൊരു പ്രൊവിൻസിന്റെ മുഴുവനും ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിൽ നിന്ന് അധികാരം എടുത്തിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്. ഒരു വലിയ ഹൈ ഓഫീസറാണ് അദ്ദേഹം, ഒരു ഗസറ്റഡ് റാങ്കിലുള്ള മനുഷ്യനുമാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ സബേജന്റുമാരുണ്ട്, റോമൻ സർക്കാരിന്റെ ഗുഡ് ബുക്കിലുള്ള ആളാണ്. കാരണം ഓരോ വർഷവും സർക്കാരിന് ചെല്ലേണ്ട നികുതിപ്പണം കൃത്യമായി അദ്ദേഹം സമാഹരിച്ച് ഖജനാവിൽ അടയ്ക്കുമായിരുന്നു. അതുകൊണ്ട് സഖായിയോട് ഗവൺമെന്റിന്റെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, സ്നേഹമായിരുന്നു, ആദരവായിരുന്നു, അംഗീകാരമുണ്ടായിരുന്നു. എന്നാൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ജീവിച്ചിരുന്ന സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്തു. എന്നതിന്റെ കാരണം തങ്ങൾ സർക്കാരിന് കൊടുക്കേണ്ടിയിരുന്ന വിഹിതം അതിൽ കൂടുതലും ഈ മനുഷ്യൻ പിടിച്ചു വാങ്ങുമായിരുന്നു. കണ്ണുരുട്ടിയും ഭീഷണിപ്പെടുത്തിയും പള്ളു പറഞ്ഞും ചെല്ലേണ്ടതിൽ കൂടുതൽ വാങ്ങുമായിരുന്നു. അദ്ദേഹത്തിന്റെ അജ്ഞശക്തിക്ക് ഭീഷണിക്ക് മുമ്പിൽ പ്രതികരിക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വെറുപ്പിന്റെ കാരണം തങ്ങളെ മാനസികമായി സാമ്പത്തികമായി സാമൂഹികമായി സാംസ്കാരികമായി ഒക്കെ അധീശപ്പെടുത്തുന്ന റോമൻ ഗവൺമെന്റിന് വേണ്ടി മനുഷ്യൻ ചുങ്കം പിരിക്കുന്നു. അതാണ് മറ്റൊരു വെറുപ്പിന്റെ കാരണം. മാത്രമല്ല അദ്ദേഹം ദൈവിക കൽപ്പനകൾ കാറ്റിൽ പറത്തി ജീവിക്കുന്നയാളാണ്. ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവികമായ കൽപ്പനകളും പ്രമാണങ്ങളും ദൈവജനത്തിന് ഉപദേശിച്ചു കൊടുത്തിരുന്നത് ക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകനായിരുന്നു. യോഹന്നാന്റെ അടുക്കൽ ആളുകൾ എത്തി ഉപദേശങ്ങൾ തേടുമായിരുന്നു, തങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമായി. ലൂക്കോസ് 3:12 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ചുങ്കക്കാരൻ യോഹന്നാൻ സ്നാപകൻ അടുക്കൽ ചെന്ന് ചോദിച്ചു, സർ, വാട്ട് ഷാൽ വി ഡു ഇൻ റിലേഷൻ ടു അവർ പ്രൊഫഷൻ, ഞങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യോഹന്നാൻ പറഞ്ഞ മറുപടി നമുക്കറിയാം, നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതിൽ അധികമൊന്നും പിരിക്കരുത് എന്നാണ്. എന്നാൽ ഈ കൽപ്പന കാറ്റിൽ പറത്തി എല്ലാവരോടും ഇഷ്ടമുള്ളത് ചോദിച്ചു വാങ്ങിച്ച് ഭീഷണിപ്പെടുത്തി ചതിച്ചും ദരിദിച്ചും ജീവിച്ചു. അതുകൊണ്ട് ജനം അവനെ വെറുത്തു, മതം അവനെ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കി. സഖായി മതഭ്രഷ്ടനായി മാറി, അവനെ മതത്തിൽ നിന്നും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അങ്ങനെ ഒരു പാപിയായി മുദ്രകുത്തപ്പെട്ടവനായി മതത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് മാറി അവനിന്ന് ജീവിക്കുകയാണ്. മുഖ്യധാരയിലില്ല, മതത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി ജീവിക്കുന്ന സഖായിയെ വീട്ടിലേക്ക് കർത്താവ് ചെല്ലുന്നു. സാധാരണ ജനങ്ങളുടെ പുരികം വളഞ്ഞു, നെറ്റി ചുളിഞ്ഞു. പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രനായ ലോകത്തിലേക്ക് വന്ന കർത്താവ് എന്തിനാണ് അശുദ്ധനായ പാപിയായ സഖായിയുടെ വീട്ടിലേക്ക് എത്തുന്നത്? ചോദ്യം ഉയർന്നു കാണും. എന്നാൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യമുണ്ടായിരുന്നു. കർത്താവ് സഖായിയെ ക്ഷണിച്ചു, വേഗം ഇറങ്ങി വാങ്ങി. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു, നിന്നെ പാപിയായി മുദ്രകുത്തി ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ തള്ളുവാനുള്ള ഇരട്ടിന്റെ അഗാധയിലേക്ക് ആഴങ്ങളിലേക്ക് പറഞ്ഞേക്കുവാനല്ല, നിന്നിലൂടെ പുതിയൊരു മനുഷ്യൻ പിറക്കേണ്ടതുണ്ട്, നിന്നിൽ പുതിയൊരു മനുഷ്യൻ ഉണ്ടാവേണ്ടതുണ്ട്, നിന്നെ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞും ആളുകൾ രൂപാന്തരപ്പെടണം, പരിവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായിരുന്നു കർത്താവിന്റെ എങ്കിലും നമുക്കറിയാം. കർത്താവ് അവനെ സന്ദർശിക്കുകയും അവനെ സഹായിക്കുകയും ചെയ്യുന്നു. കർത്താവ് അവന്റെ വീട്ടിൽ വന്ന് അവനുമായി സംവദിക്കുകയും ആശയവിനിമയം ചെയ്തതിന്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റം, ചതിയൻ അബ്രഹാമിന്റെ മകനായി മാറി. പാപി ദൈവം നൽകുന്ന സൗജന്യമായ രക്ഷയുടെ അധികാരിയും പങ്കാളിയുമായി മാറ്റപ്പെടുന്നു. ആ വീടിന്റെ രക്ഷയും സന്തോഷവും സമാധാനവും കൈവരുന്നു. സഖായിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ യേശു ശ്രമിച്ചു, പക്ഷേ അതിന് സഖായിയുടെ സഹായം കൂടി കർത്താവ് തേടുന്നുണ്ട് എന്നും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ രണ്ട് രാത്രിയിൽ നമ്മളത് പരിചയപ്പെട്ടു. ലാസറുടെ സഹോദരിമാരുടെ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടുവാൻ അവരുടെ സഹായം കർത്താവിന് വേണ്ടിയിരുന്നു. അങ്ങനെയാണ് ലാസർ ഉയർപ്പിക്കപ്പെട്ടത്. കല്ല് നീക്കുക, കെട്ടഴിക്കുക, സ്ഥലം കാണിച്ചു തരിക, മുറിക്ക് പുറത്തു വരിക, ഇതെല്ലാം ജീർണതയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ മനുഷ്യൻ കൊടുക്കേണ്ട സഹായമാണ്. പടകിന്റെ വലതുഭാഗത്ത് വീശുവാനും പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവാനും ഒക്കെയുള്ള സ്നേഹത്തോടു കൂടിയുള്ള സഹായ ഹസ്തം അന്വേഷിക്കൽ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വരെ ഒരു മനുഷ്യന് ആവശ്യമാണ്. ക്രിസ്തു സഹായങ്ങൾ അന്വേഷിക്കുകയാണ്. നമ്മളെല്ലാ കർത്താവിന്റെ സഹകാരികളും കോവർക്കേഴ്സും കലീഗ്സുമാണെന്ന് രാത്രിയിൽ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ സഖായിയുടെ സഹായത്തോടു കൂടി ആ മനുഷ്യനെ പുതിയൊരു ജീവിതത്തിന്റെ തലത്തിലേക്ക് കർത്താവ് പടി കയറ്റുന്നു, പ്രവേശിപ്പിക്കുന്നു എന്നുള്ളത് ഈ സുവിശേഷകരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ കുറച്ചു വേഗത്തിൽ മുമ്പോട്ട് പോവുകയും ഇന്ന് അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് അവനെ മാറ്റിമറിക്കാൻ കാരണം അവന്റെ സഹായം കൂടി ഉണ്ടായിരുന്നു, സഖായിയുടെ പങ്കുണ്ട്. ഇന്ന് കർത്താവ് എന്നെ നിങ്ങളെ ക്ഷണിക്കുകയാണ്, ഇരിക്കുന്ന ചിലയിടങ്ങളിൽ നിന്ന് ഇറങ്ങി വരണം. ഞാൻ നിങ്ങളുമായി ആശയവിനിമയം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായി ഇടപെടുവാൻ ആഗ്രഹിക്കുന്നത് മരത്തിന്റെ മുകളിലും വഴിയരികിലും സത്രങ്ങളിലും കവലകളിലും ചന്തസ്ഥലങ്ങളിലുമല്ല, നിന്റെ വീട്ടിലാണ് നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ഞാൻ നിന്നെ അന്വേഷിക്കുന്നത്. അവിടെ നമുക്കൊരു സമാഗമമുണ്ട്. അവിടെ ഞാനും നീയും തമ്മിൽ കണ്ടുമുട്ടണം. ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ അഭിമുഖീകരണം ഉണ്ടാകണം. നീ പരിവർത്തിക്കപ്പെടണം. ദൈവം ചതഞ്ഞ ഉടനെ ഒടിക്കാത്തവനും പുകഞ്ഞ തിരിക്കെടുത്താത്തവനുമായതുകൊണ്ട് നിന്നെ ഉപേക്ഷിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവിൻ്റെ താല്പര്യം അതായിരുന്നിരിക്കാം. എന്നാൽ രൂപാന്തരപ്പെടുവാൻ സഖായ നൽകിയ സഹായം ഉണ്ടാകുന്നു. നമുക്ക് ഓർക്കാൻ കഴിയണം ആ സഹായ ഹസ്തം നീട്ടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് കാരണമായി തീരുമെന്ന് രാത്രിയിൽ എനിക്ക് ഉറപ്പെടുത്തുവാൻ കഴിയും. കർത്താവ് അവൻ്റെ സഹായം സ്വീകരിക്കുന്നത് പരാർത്ഥത്തിലുണ്ട്. ഒരു സ്പാർക്കിൽ നിന്ന് ആരംഭിക്കുന്നത് എന്താണ് യേശു എങ്ങനെയുള്ളതെന്ന് കാണാൻ സഖായി ആഗ്രഹിച്ചു. സഖായുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടായി, ഐ വാണ്ട് ടു സീ ഹൗ ജീസസ് ഈസ്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. നോക്കുക, യേശു ആരാണെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചത്. കാരണം യേശു ആരാണെന്ന് അവൻ അറിയാം. നസറായൻ, ദൈവത്തിൻ്റെ പുത്രൻ, മനുഷ്യപുത്രൻ, കർത്താവിൻ്റെ ദാസൻ, ഇതെല്ലാം കർത്താവിന് ചാർത്തപ്പെട്ട വിശേഷണങ്ങളായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയും അവൻ എവിടെ പാർക്കുന്നു ആര് എന്നുള്ള അന്വേഷണമല്ല ഉണ്ടാകുന്നത്. അവൻ എങ്ങനെയുള്ളവനെന്ന് കാണാൻ സഖായിക്ക് ആഗ്രഹം ഉണ്ടായി. ഈ ആഗ്രഹം ഇന്ന് നമ്മുടെയും ആഗ്രഹമാകണം. സ്നേഹവും ബഹുമാനമുള്ളവരെ, യേശു എങ്ങനെയുള്ളതെന്ന് കാണാൻ ഒരു ശ്രമം ജീവിതത്തിലുണ്ടാകണം. യേശു ആരാണെന്ന് നമ്മൾ എന്നേ അറിഞ്ഞവരാണ്. എത്രയോ കാലങ്ങളായി പിതാമഹന്മാരുടെ മാതൃമഹതിമാരുടെ കാലം മുതൽ തന്നെ അറിഞ്ഞിരുന്നു യേശു ആരാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ നാം എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ഒരു അന്വേഷണം ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുണ്ടാകുന്നു, ഹൃദയത്തിൻ്റെ അഗാധയിൽ നിന്നുണ്ടാകുന്നു. അവൻ കാണാൻ ആഗ്രഹിച്ചു. ഈ ആഗ്രഹം ഉണ്ടായി വരുന്നത്, ഈ ചോദ്യം ഉണ്ടായി വരുന്നത്, യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി വരുന്നത് ജീവിതത്തിൻ്റെ ശൂന്യതയുടെ പശ്ചാത്തലങ്ങളിൽ നിന്നാണ് തിരിച്ചറിയാൻ കഴിയണം. ജീവിതത്തിൻ്റെ ശൂന്യതയുടെ പശ്ചാത്തലങ്ങളിൽ നിന്ന് ഞാൻ കഴിഞ്ഞ രാത്രി ഓർമ്മപ്പെടുത്തി, മനുഷ്യൻ ഭൗതികതയുടെയും ആധ്യാത്മികതയുടെയും സങ്കരമാണ്, ഒരു ബ്രീഡാണ്. നമ്മൾ ഭൗതികതയുണ്ട്, ടെമ്പറൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ജീവിതം ഭംഗി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാം ടെമ്പറൽ ആയിട്ടുള്ള ഭൗതികമായ കാര്യങ്ങളാണ്. എന്നാൽ പ്രാർത്ഥനയും പള്ളിയിൽ പോക്കും വേദപുസ്തക പാരായണവും ഈ വചന കേൾവിക്ക് വേണ്ടിയുള്ള രാത്രിയുള്ള വരവൊക്കെ എന്തിനുവേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഉള്ളിലെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ ഫോസ്റ്റർ ചെയ്യാൻ നറിഷ് ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശരീരത്തെ ബലപ്പെടുത്തുകയും ഉള്ളിലെ മനുഷ്യനെ ബലപ്പെടുത്തുകയും സമഞ്ജസമായി സന്തുലിതമായി ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ദൈവമനുഷ്യരുടെ ആഗ്രഹം. നാം കളിമണ്ണാണെങ്കിലും ആ കളിമണ്ണെ വസ്ത്രം കൊണ്ട് പുതച്ചും കവചം ഒരുക്കി നാം ജീവിക്കുന്നുവെങ്കിലും നമ്മുടെ ഉള്ളിൽ ആത്മാവ് തുടികൂട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം, അത് മനസാക്ഷിയായി നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പം ആ ദൈവ സാന്നിധ്യത്തെ കെടാതെ സൂക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും നാം നൽകുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഈ സഖായുടെ ചോദ്യമാണ്. നീ ആരാണെന്നും എങ്ങനെയുള്ളത് എനിക്ക് കാണണം, അറിയണം. നിശൂന്യതയിലാണ് ഞാൻ ജീവിക്കുന്നത്. പണത്തിന് പിന്നാലെ ഓടി, സമ്പത്തിനും അധികാരത്തിന് പിന്നാലെ ഓടി, അതിനുവേണ്ടിയുള്ള കുത്സത മാർഗങ്ങൾ അവലംബിച്ച് എൻ്റെ ജീവിതം താറുമാറായി. സിനഗോഗിൽ പോകാൻ നിവൃത്തിയില്ല, ആരാധിക്കാൻ നിവൃത്തിയില്ല, പൊതുസമൂഹത്തോട് ചേർന്ന് ദൈവത്തെ വിളിക്കാൻ നിവൃത്തിയില്ല. കുത്സിതമായ ശ്രമങ്ങൾ, നീതിരഹിതമായ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചതിന് ഫലമായി മതത്തിൽ ഞാൻ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും എന്നെ ഭയമാണ്, പുച്ഛമാണ്, എന്നോട് നിഷേധാത്മകമായ സമീപനമാണുള്ളത്. ഇതിന് കാരണം എന്നിലുള്ള ഭൗതികതയുടെ ആസക്തിയും കടന്നുകയറ്റവുമാണ്. ഞാൻ ഉറപ്പെടുത്തിയല്ലോ ഇന്നലെ രാത്രിയിൽ ലോകത്തോടുള്ള ആസക്തി നമ്മൾ വർദ്ധിക്കുകയാണ്. വല്ലാതെ ലോകം നിറവുള്ളതാണ്. ഈ ലോകമാണ് നമുക്ക് ജീവിക്കാനുള്ള എല്ലാം തരുന്നതെന്ന് അബദ്ധവശാൽ തെറ്റിദ്ധരിച്ച് ലോകത്തെ മാത്രം പുണരുവാനും എംബ്രേസ് ചെയ്യാനുമുള്ള വ്യഗ്രത നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ദൈവം നമ്മിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, തിരിച്ചറിയാൻ കഴിയണം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതാണ്. കലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ പഠിച്ചു വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ഭയമുണ്ട്, ഉത്കണ്ഠയുണ്ട്. ഞാൻ 3 ദിവസങ്ങൾ സ്കൂളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ പ്രയാസമാണ്. കാരണം ക്ലാസ് മുറികളിൽ, ക്ലാസ് മുറികൾക്ക് പുറത്ത് സഞ്ചാരയിടങ്ങളിലൊക്കെ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും കാട്ടിച്ചുവിടുന്ന വികൃതികൾ അതിഭയങ്കരമാണ്. ദിവസവും എത്രയോ കേസുകൾ മുമ്പിൽ വരുന്നു. വേദനയോടെ കരഞ്ഞ് നിലവിളിച്ച എത്രയോ മാതാപിതാക്കൾ. അപ്പൻ വിദേശത്ത് ജോലി ചെയ്യുന്നു, അമ്മയാണ് ഹോം മേക്കർ. വല്യപ്പനും വല്യമ്മയും അല്ലാതെ പാപ്പരിയുന്നത് കൊണ്ട് അനുസരണമില്ലാത്തവരും ധിക്കാരികളും ധാഷ്ട്യമുള്ളവരും നിഗളികളുമായി കൊച്ചുമക്കൾ മാറുകയാണ്. അമ്മമാർക്ക് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ബ്രെഡ്വിന്നറായ അപ്പൻ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നു ജീവിതത്തിൻ്റെ രണ്ടറ്റത്തും കൂട്ടിമുട്ടിക്കുവാൻ, കുഞ്ഞുങ്ങളെ മെച്ചപ്പെട്ട ഇടങ്ങളിൽ എത്തിക്കുവാൻ. കുറേ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന എൻ്റെ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി രാത്രി 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 28 കിലോമീറ്റർ രാത്രി അർദ്ധരാത്രിയിൽ സൈക്കിൾ ചവിട്ടി അവൻ മാവേലിക്കരുടെ ക്ഷേത്രത്തിലേക്ക് പോയി കിടന്നുറങ്ങി. പരീക്ഷയുടെ തലേദിവസം ഉത്സവത്തിന് പോകുന്ന അമ്മയുടെ അനുവദം ചോദിച്ചിട്ട് അമ്മ അനുവാദം കൊടുത്തില്ല. അമ്മയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത 9 വയസ്സുകാരൻ ഒരുപാട് ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് നിലനിൽക്കുന്ന കായംകുളത്തിൻ്റെ പ്രദേശങ്ങളുടെ സഞ്ചരിച്ച് മാവേലിക്കരിലെത്തി ഒരു രാത്രി മുഴുവനും ക്ഷേത്രത്തിൻ്റെ ഒരു പരിസരത്ത് കിടന്നുറങ്ങി. പോലീസ് അന്വേഷിച്ച് നടക്കുകയാണ് അവിടെ ഇവിടെയല്ല. പിറ്റേന്ന് അവൻ രാവിലെ പരീക്ഷ എഴുതാൻ സ്കൂളിൽ വന്നു. ഞാൻ അവൻ്റെ സ്നേഹത്തോട് വിളിച്ച് എൻ്റെ മുറിയിൽ കൊണ്ടു വന്ന് ചോദിച്ചു, എന്തിനാ രാത്രിയിൽ ഇറങ്ങിപ്പോയത്? എൻ്റെ അമ്മ ഒരു പോലെ കണ്ടുറങ്ങിയിട്ടില്ല. ഞാനിന്ന് വെളുപ്പനാ വീട്ടിൽ പോയി. അവൻ മാറത്തരച്ച് കരയുകയാണ്, നീയാണ് ആ വീടിൻ്റെ ഭാവി. നിൻ്റെ അപ്പൻ സൗദി അറേബ്യയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, വേദനിക്കുന്നു, കുഞ്ഞു വളർന്നു വരുവാൻ നിന്നൊരു സ്ഥാനത്താക്കാൻ. എൻ്റെ വലിയപ്പനും വലിയമ്മയും ഉറങ്ങിയിട്ടില്ല, എൻ്റെ അമ്മ ഉറങ്ങിയിട്ടില്ല, ഹൃദയവേദനയാണ്. എന്തിനാ കുഞ്ഞ് ഞാൻ ഇത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. മക്കൾ വളർന്നു വരുന്നത് ഇങ്ങനെയാണ്. വികാരം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത, മനസാക്ഷിയില്ലാത്ത, അപ്പൻ്റെ അമ്മയുടെ വേദനയും കണ്ണീരും എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപറ്റം ആളുകൾ വളർന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം അവർക്കില്ല. രാവിലെ ഞാൻ ഓർപ്പിച്ചതുപോലെ മീഡിയയുടെയും മാർക്കറ്റിൻ്റെയും മാമോൻ്റെയും സ്വാധീനത്തിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്ന ജീവിതങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം, വികൃതിയുള്ള ഉത്തരങ്ങളൊക്കെ അറിയാം, ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് ആർക്കും അറിയാത്ത ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ അവർക്കറിയാം. സൺഡേ സ്കൂൾ ക്ലാസ്സിൽ തന്നെ തിരുവനന്തപുരത്ത് ചോദിച്ചു ഒരു കുട്ടിയോട്, 100 ആടുള്ളതിൽ എന്തിനാണ് ഒരെണ്ണത്തെ മാത്രം അന്വേഷിച്ച് 99 ഇട്ടിട്ട് പോയത്? സാധാരണ അതൊരു ഒരു മണ്ടത്തരമാണ് അല്ലേ. 100 എണ്ണമുള്ളതിൽ ഒന്ന് പോയാൽ അത് നഷ്ടപ്പെട്ട സാരമില്ല, ബാക്കി 99 ഉണ്ട്. പക്ഷേ ഇടയം ചെയ്ത് 99 വിട്ടിട്ട് ഒരെണ്ണത്തെ തേടിപ്പോയി. റീസൺ അറിയാമോ? കുട്ടി പറഞ്ഞിക്കറിയാം ആ ഒരെണ്ണത്തിന് മാത്രമേ കൂട്ടത്തിൽ കറവുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അതിനെ തേടിപ്പോയത്. ഏതെങ്കിലും സന്തസ്സുള്ള അധ്യാപകർ ഇത്രയെങ്കിലും ഏതോ വായിച്ച് പുറത്തുണ്ടെങ്കിൽ ഉത്തരം, ആ ഉത്തരം നമ്മുടെ മക്കളുടെ കയ്യിലുണ്ട്, തിരിച്ചറിയണം. ഒക്കുക, അത്ര ബുദ്ധിമാന്മാരാണ്. പക്ഷേ തലത്തിൻ്റെ പ്രമാണങ്ങളുമായി വഴിതെറ്റിപ്പോകുന്ന ഒരു സമൂഹത്തെ നാം വളർത്തിക്കൊണ്ട് വരികയാണ്. സ്നേഹമുള്ളവരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയണം. ഇന്ന് ദൈവം ദേവനുമില്ലാത്തതുകൊണ്ട്, ആധ്യാത്മികത ഇല്ലാത്തത് കൊണ്ട് മനുഷ്യൻ്റെ ഉള്ളം ഇങ്ങനെ വരളുക, ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികത 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 മാത്രം വിശ്വസിക്കുമ്പോൾ, ലൗകികത ഒരുപാട് ജീവിതത്തിലേക്ക് കടന്നു കയറുമ്പോൾ, ദൈവമില്ലാതെ വരുമ്പോൾ ഇതിലൊന്ന് ശൂന്യത ഉണ്ടാകും. ആ ശൂന്യതയുടെ അനന്തരഫലമാണ് ഒരു മുഴം കയറിലോ ഓടിപ്പോകുന്ന തീവണ്ടിക്ക് മുമ്പിലോ ഒരു തുടം വിഷത്തിലോ ജീവിതങ്ങൾ ഒടുങ്ങുന്നത്. എന്നാൽ സക്കായി ആ ഘട്ടം എത്തുന്നതിന് മുമ്പ്, നിരാശയുടെ വരൾച്ചയുടെ പടുകുടിയിൽ അവൻ എത്തുന്നതിന് മുമ്പ് അവൻ ആഗ്രഹിച്ചു, ദൈവമേ നീ എങ്ങനെയുള്ളവരെന്ന് എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ആഗ്രഹം എങ്ങനെയായിരിക്കണം? 42-ാം സങ്കീർത്തനകാരൻ പറയുന്ന എങ്ങനെയാണ്, പുരക്കൃത്രിമർ പാടുന്ന എങ്ങനെയാണ്, മാൻ നീർത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം എൻ്റെ ശരീരം ഉടുപ്പിനും പാന്റിനും വേണ്ടി ദാഹിക്കുന്നു എന്നല്ല, എൻ്റെ ചുണ്ടുകൾ കൊക്കക്കോളയ്ക്കും പെപ്സിക്കും വേണ്ടി ദാഹിക്കുന്നു എന്നല്ല, എൻ്റെ അകത്ത മനുഷ്യൻ എൻ്റെ സോൾ എൻ്റെ ഉള്ളം എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിന് വേണ്ടി ഞരങ്ങുകയാണ്, കാത്തിരിക്കുകയാണ്. ഈ ഒരു പാഷൻ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ കഴിയുമ്പോഴാണ് ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങാൻ നമുക്ക് കഴിയുന്നത്. സക്കായി ആഗ്രഹിച്ചെങ്ങനെയാണ് നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നത്? നമുക്ക് യേശു എങ്ങനെയുള്ളതെന്ന് കാണാൻ അവനൊരു പരിശ്രമം ഉണ്ടായി. പക്ഷെ 2 തടസ്സമുണ്ടായി. അപ്പോഴും അങ്ങനെയാണ്, നല്ലത് ആഗ്രഹിക്കുന്നവർക്ക് പലപ്പോഴും തടസ്സങ്ങളാണ്. 2 തടസ്സങ്ങളായിരുന്നു. ഒന്നത്തെ തടസ്സം പേഴ്സണലായിരുന്നു, അത് വളർച്ചയിൽ അവൻ കുറിയവനായിരുന്നു, പൊക്കമില്ല. യേശു എന്ന മഹാമേരുവിനെ കാണേണ്ടതുപോലെ കാണാൻ മാത്രമുള്ള പൊക്കം ഈ പാപിയായ സക്കായിക്കില്ലായിരുന്നു. അവൻ അത്രത്തോളം വളർന്നിട്ടില്ലായിരുന്നു. 2-ാമത്തത് ഒരു സോഷ്യൽ പ്രയാസമായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? ജനക്കൂട്ട്, ബിക്കോസ് ഓഫ് ദ ക്രൗഡ് ഹി വാസ് നോട്ട് ഏബിൾ ടു സീ ജീസസ് എന്ന് എഴുതിയിരിക്കുന്നത്. പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. ആധ്യാത്മികതയിൽ പലപ്പോഴും എൻ്റെ നിങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെ അന്വേഷണങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ജനക്കൂട്ടമാണ്, ക്രൗഡാണ്, മറന്നുപോകരുത്. വേദവസ്ഥത്തിൽ 2 തരം ജനങ്ങളുണ്ട്. 1, ലാവോസ്, ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കാൻ ഔത്സുഖ്യമുള്ള, ഒരുമിച്ച് കൂടുന്ന, എല്ലാം പങ്കുവെക്കുന്ന, എല്ലാം ഒന്ന് നിന്നുന്ന, എല്ലാവരും തുല്യരും നിന്നുന്ന ഒരു സമൂഹത്തിന്റെ പേരാണ് ലാവോസ്, ദൈവത്തിന്റെ സ്വന്തം ജനം. എന്നാൽ മറ്റൊരു കൂട്ടം ജനങ്ങളുണ്ട്, ഒക്കലോസ്. ആ ജനക്കൂട്ടത്തിൽ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. 5 പൂ 2 മീനും വാഴ്ത്തുന്നിടത്ത്, മരിച്ചവർ ഉയർപ്പിക്കുന്നിടത്ത്, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നിടത്ത്, യേശു പോകുന്നിടത്തെല്ലാം തടിച്ചു കൂടുന്ന, അജണ്ടകളില്ലാത്ത, ലക്ഷ്യങ്ങളില്ലാത്ത, നേതാക്കന്മാരില്ലാത്ത ജനസമൂഹത്തിന്റെ പേരാണ് ഒക്കലോസ്. ഈ ജനക്കൂട്ടം ആരെങ്കിലും കർത്താവിനെ കാണാൻ അനുവാദം കൊടുക്കുന്നില്ല, ആരും ഗുണപ്പെടാൻ അനുവദിക്കുന്നില്ല. സക്കായി യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, കഴിയാൻ പോകാതിരുന്ന ഒരു തടസ്സം ഈ ജനക്കൂട്ടമായിരുന്നു. ഈ ജനക്കൂട്ടം ജനക്കൂട്ടം വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷം നമുക്കൊരിടത്ത് കാണാൻ കഴിയും. ക്രൗഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മൾട്ടിറ്റ്യൂഡ് എന്ന് എഴുതിയിട്ടുണ്ട്, പുരുഷാരം എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ജനക്കൂട്ടം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ജനക്കൂട്ടം ഓപ്പർച്യൂണിസ്റ്റുകളാണ്, പക്ക അവസരവാദികളാണ്, തരം പോലെ നിൽക്കുന്നവരാണ്. വേദപുസ്തകത്തിൽ ജനക്കൂട്ടം, ദൈവജനമല്ല ജനക്കൂട്ടം, കവലകളിൽ കാണുന്ന ജനക്കൂട്ടം, ചന്തസ്ഥലങ്ങളിൽ കാണുന്ന ജനക്കൂട്ടം, അപകടം ഉണ്ടാകുമ്പോൾ ഓടിക്കൂടുന്ന ജനക്കൂട്ടം. പക്ഷെ എവിടെയുള്ള ജനക്കൂട്ടം? ഈ ജനക്കൂട്ടമല്ല, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനം. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ലാവോസ്. ദൈവത്തിന്റെ വിഭാഗമാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ ജനക്കൂട്ടം അല്ലെങ്കിൽ പുരുഷാരെപ്പോഴും അനുഗ്രഹത്തിന് തടസ്സക്കാരാണ്. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മർക്കോസ് രണ്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട്, നാല് പേർ ചെറുതൊരു മനുഷ്യന്റെ പക്ഷപാത രോഗിയെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു, പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. ബിക്കോസ് ഓഫ് ദ ക്രൗഡ് ദേ വർ നോട്ട് ഏബിൾ ടു ബ്രിങ് ദ പേഴ്സൺ ഇൻസൈഡ്. പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല, ഒരുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ പുരുഷാരം അനുവദിക്കുന്നില്ല. എവിടെയോ കള കിട്ടിയ ഈ മനുഷ്യനെ നാല് പേർ കൂടി ചുമന്നുകൊണ്ട് വരുന്നതിന്റെ ഭാരവും സങ്കടവും തിരിച്ചറിഞ്ഞു പോലും അവരെ കടത്തിവിടുവാൻ തയ്യാറാകും ജനക്കൂട്ടം. ഇതേ ജനക്കൂട്ടമാണ് ഹോസന്ന ഞായറാഴ്ച കർത്താവിനോട് പറഞ്ഞ, നീ അല്ലാതെ വേറെ ദൈവമില്ല, ഹോസന്ന, യു ആർ ദ ഓൺലി സേവിയർ, ഓൺലി റിഡീമർ എന്ന ദൈവത്തിന്റെ പുത്രനെ വിളിച്ചു കൂവി, അവനെ നടന്നു പോകാൻ അനുവദിക്കാതെ കഴുതപ്പുറത്ത് കയറ്റി തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ച് രാജകീയമായി ആനയെ ജെറുസലേമിലേക്ക് കൊണ്ടെത്തിയ ജനക്കൂട്ടമായിരുന്നുവെങ്കിൽ ഇതേ ജനക്കൂട്ടം ഇതേ നാവുകൊണ്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിലാത്തോസിന്റെ അരങ്ങനെ വെച്ച് പറഞ്ഞു, അവനെ ഞങ്ങൾക്ക് വേണ്ട. പിലാത്തോസ് ഈ ജനക്കൂട്ടത്തോട് ചോദിച്ചു, വാട്ട് ഷാൽ ഐ ഡു വിത്ത് ജീസസ്, യു ടെൽ. അപ്പോൾ ജനക്കൂട്ടം പറഞ്ഞു, വി ഡോണ്ട് വാണ്ട് ഹിം, വി വാണ്ട് ബറബാസ്, ക്രൂസിഫൈ ജീസസ്, ക്രൂസിഫൈ. യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ ക്രൂശിക്കുക. അവസരവാദികളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജനക്കൂട്ടം പലരുടെയും അനുഗ്രഹത്തിന് തടസ്സമാണ്. പുരുഷാര നിമിത്തം സ്വക്കായിക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് മറന്നു പോകരുത്. അതിലൊന്നാമത്തേത് നമ്മുടെ വ്യക്തിപരമായ കുറവായിരിക്കും, വളർച്ച പ്രാപിച്ചിട്ടില്ല, എത്തിയിട്ടില്ല, തന്റെ അടുത്ത് എത്തിയിട്ടില്ല. രണ്ടാമത്തേത് ജനക്കൂട്ടമാണ്. എന്നാൽ സക്കായി ദൈവത്തെ കാണാൻ വാസ്തവമായി ആഗ്രഹിച്ചിരുന്നുകൊണ്ട് അവൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു, അവൻ ഈ ജനക്കൂട്ടത്തെ വിട്ട് മുൻപോട്ട് ഓടി. എനിക്ക് അവരുടെ ഭാഗത്ത് ഏറ്റവും ഇഷ്ടമുള്ള വാക്യാണ്, അവൻ യേശുവിനെ കാണാൻ മുൻപോട്ട് ഓടി, ജനക്കൂട്ടത്തിന്റെ കൂടെ ഇത് കാണാൻ ആഗ്രഹിച്ചില്ല. അവൻ ആ ജനക്കൂട്ടത്തെ വിട്ടോടാൻ തീരുമാനിച്ചു. ഈ രാത്രി നമുക്ക് എടുക്കേണ്ട ഒരു തീരുമാനം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ക്രിസ്തുവിന്റെ ഒരു ക്ഷണം സ്വീകരിക്കണമെങ്കിൽ, ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാകേണ്ട ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന, നിങ്ങൾക്ക് വിഘാതമുണ്ടാക്കുന്ന, നിങ്ങൾക്കും ദൈവത്തിനും മധ്യം നിൽക്കുന്ന സ്റ്റംപ്ലിംഗ് ബ്ലോക്കായി ജനക്കൂട്ടത്തെ വിട്ട് ഓടുവാൻ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. സോ ഗെറ്റ് അവേ ഫ്രം ദ ക്രൗഡ്, കീപ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ക്രൗഡ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ ജനക്കൂട്ടമാണ് പല പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിൽ, അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവണതയ്ക്ക് വിരാമമിടാൻ നമുക്ക് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കണം. സക്കായി ജനക്കൂട്ടത്തെ വിട്ട് മുൻപോട്ട് ഓടുകയാണ്. അവൻ ഓടിയത് പക്ഷെ എങ്ങോട്ടാണെന്നറിയാമോ? കാട്ടത്തിൽ കയറാൻ വേണ്ടിയായിരുന്നു. കാട്ടത്തിൽ കയറിയ സക്കായി ഇലയ്ക്ക് പിന്നിൽ ഒളിക്കുകയാണ്, ഇലയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. അവിടെ നിന്നാണ് അവൻ കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു. അതുവരെയുള്ള തീരുമാനമൊക്കെ ശരിയാണ്, യേശുവിനെ കാണാനുള്ള ആഗ്രഹം ശരിയായിരുന്നു, ജനക്കൂട്ടത്തിൽ വിട്ട് ഓടാനുള്ള തീരുമാനം ശരിയായിരുന്നു. പക്ഷേ പിന്നീടുള്ള തീരുമാനം തെറ്റിപ്പോയി. കർത്താവ് ആ വഴിയെ വരുന്നുണ്ട്. അവൻ പാപിയാണെങ്കിലും പാപികളെ സ്നേഹിക്കുന്നതാണ് ക്രിസ്തു എന്ന് കേട്ടിട്ടുള്ളതിനാൽ പാപങ്ങളെ തേറ്റു പറയാൻ ക്രിസ്തുവിന്റെ നേരെ മുമ്പിലേക്ക് എന്ന് വീഴാമെന്നതേയുള്ളൂ. അത് ചെയ്യാൻ കൂട്ടാക്കാതെ സക്കായി കാട്ടത്തിന്മേൽ കയറി ഇലകൾ കൊണ്ടൊരു വീടും കൂടും ഉണ്ടാക്കി അതിനുള്ളിൽ പാപ്പിരുന്ന് യേശുവിനെ കാണാൻ ശ്രമിക്കുകയാണ്. ഇവിടെ എന്താണെന്ന് അറിയാമോ? ഹി ഈസ് ബിക്കമിങ് ആൻ ഒബ്സർവർ, നിരീക്ഷകനായി മാറുകയാണ് സക്കായി. യേശു എന്നെ കാണുന്നത് എനിക്ക് യേശുവിനെ കാണണം. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ സഭാമക്കളിൽ ഒരുപാട് നിരീക്ഷകരുണ്ട്, ഇങ്ങനെ നിരീക്ഷകരുണ്ട്. ഇവിടെ ഇല്ലുണ്ട്, ഇവിടെ പള്ളി പായിട്ടാണ് എപ്പോഴും. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വളരെ റെഗുലറാണ്. നാട്ടിലിപ്പോഴും വരണ്ട പള്ളികളുണ്ട് കേട്ടോ, ബെഞ്ചുകളൊക്കെ ശൂന്യമാണ്. മത്സരിച്ച് പള്ളി പണിയുന്നുണ്ട്. ഈ അച്ഛൻ ഒരുപാട് പേര് കഷ്ടപ്പെടുത്തുക, പള്ളി പണിയും ഓടിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഒന്നാന്തരം പള്ളികളാണ് പണിയുന്നത്. പക്ഷേ പള്ളിപണി നടത്തുന്ന പ്രതിഷ്ഠ വരുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടമാണ്. അഡീഷണൽ ബെഞ്ചുകളും ചെയറുകളും ഒക്കെ റെൻറ്റ് ചെയ്യും. പക്ഷേ അത് കഴിയുമ്പോൾ പള്ളിക്കകം ശൂന്യമാണ്, ക്യൂസ് എല്ലാം ശൂന്യമായി കിടക്കുകയാണ്. ആളുകളില്ല. എവിടെയാണ് ആളുകൾ? ആളുകളില്ല, ആളുകളില്ല. നിരീക്ഷകരാണ് വല്ലതും പള്ളിയിലേക്ക് വരുന്നവർ. അങ്ങനെയാണ് നമ്മൾ വല്ല ഒബ്സർവേഴ്സ് ആയിട്ട് മാറുകയാണ്. അപ്പം സക്കായി ആ ഒരു കൂട്ടത്തിൽ നിൽക്കുകയാണ്. ദൈവത്തെ, ക്രിസ്തുവിനെ കാണണം, അവനെന്നെ കാണരുത്. അവനോട് സെക്യൂർ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഒരിടം സ്വയം ഉണ്ടാക്കിയെടുത്ത് അത് സേഫും സെക്യൂറും സൗണ്ടുമാണെന്ന് തോന്നി അവിടെ ഇരുന്നു കൊണ്ട് കർത്താവിനെ കാണാനുള്ള വ്യഗ്രത. ഇന്ന് എവിടെ ഇരുന്നു കൊണ്ടാണ് ക്രിസ്തുവിനെ കാണുന്നതെന്ന് ശാന്തമായിട്ട് ഓരോരുത്തരും ആലോചിക്കുക. ആഡംബരത്തിന്റെ ഇലകൾക്ക് പിന്നിൽ, ആലസ്യങ്ങളുടെ ഇടകൾക്ക് പിന്നിൽ, സുഖലോലഭുതയുടെ ഇലകൾ കൂട്ടിത്തന്നി മറുപടികൾ ഉണ്ടാക്കി അവയ്ക്ക് മറിഞ്ഞിരുന്നു കൊണ്ട് കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി അതല്ല ശരിയായിട്ടുള്ള ആരാധനയെന്ന് ഈ രാത്രിയിൽ തിരിച്ചറിയണം. സഹായിക്കത് കംഫർട്ടബിളായി തോന്നി. കാരണം ഞാനൊരു സ്റ്റാച്ചർ വളരെ ഷോർട്ടായിട്ടുള്ള മനുഷ്യനാണ്, പൊക്കം കുറവുണ്ട്, എനിക്കെൻ്റെ വൈകല്യങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ട്. ജനക്കൂട്ടവും തടസ്സമാണ്. അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനപ്രകാരം അവന് ബോധിച്ചൊരിടമുണ്ടാക്കി ആ ഇടത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ അളക്കുവാനും കാണാനും അവൻ പരിശ്രമിക്കുകയാണ്. ഇത് ഭൂഷണമല്ല നിരാത്തി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മളും ഇന്ന് എവിടെ ഇരുന്നുകൊണ്ടാണ് കർത്താവിനെ കാണാൻ വ്യഗ്രതയുള്ളവരാകുന്നത്? ശാന്തമായിട്ട് ആലോചിക്കുക. ഞാൻ എൻ്റെ സാഹചര്യങ്ങളിൽ, ഞാൻ ഒരുക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ കാണാൻ വ്യഗ്രതയുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് ദൈവം വന്നു എന്ന് വരില്ല. അവൻ ചിലയിടങ്ങളിൽ കൂടുകൂട്ടാനും ഇരിക്കുവാനും താല്പര്യപ്പെട്ടുവെങ്കിൽ കർത്താവ് അവിടെ നിന്ന് അവൻ ഇറക്കുവാൻ താല്പര്യമുള്ളവനായിട്ടാണ് അവിടേക്ക് എത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞത്. യേശു എത്തുന്നു എന്നുള്ളതാണ് പിന്നീട് സുവിശേഷം. അവൻ ഓടിച്ചെന്ന് ജനക്കൂട്ടത്തെ വിട്ട് മരത്തിൽ കയറി ഇലകൾ കൊണ്ട് മറുപടമുണ്ടാക്കി അതിനുള്ളിൽ പാത്തിരുന്നുകൊണ്ട് യേശുവിനെ നോക്കുന്ന സമയത്ത് യേശു അവിടെ എത്തിക്കഴിഞ്ഞു. അവനിരുന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് യേശു എത്തുന്നു. യേശു എത്തുവാൻ കാരണം എന്താണെന്ന് നമുക്കറിയാമോ? യേശു എത്തുവാൻ കാരണം കാണാതെ പോയതിനെ തെരഞ്ഞുരക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു എന്നുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാണാതെ പോകുന്നതിനെ തെരഞ്ഞുരക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വരുന്നു. മാത്രമല്ല 139-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ എന്റെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, അറിയുന്നു. ദൈവത്തിന് യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ സക്കായി ആഗ്രഹിച്ചപ്പോൾ തന്നെ അവന്റെ ഉള്ളിലെ ആഗ്രഹം സൃഷ്ടാവായി ദൈവം അറിഞ്ഞിരുന്നു. ആഗ്രഹം അറിഞ്ഞുകൊണ്ട് തന്റെ ഭക്തൻ ഇരിക്കുന്നിടത്ത് തന്നെ കുറിച്ച് വിചാരിച്ച് ധ്യാനിച്ചവന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ പുത്രൻ മറ്റരണ്ടകൾ മാറ്റിവെച്ച് വരികയാണ്. ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ എന്റെ ദൈവത്തിന്റെ പ്രത്യേകതാണെന്ന് ഓർക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ലോകത്തിൽ നൂറുകണക്കിന് മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് ദൈവങ്ങളുണ്ട്, ആരാധന ഇടങ്ങളുണ്ട്. എന്നാൽ ലോകത്തിലെ ഭൂരിപക്ഷം മതങ്ങളിലും ദൈവത്തെ കാണുവാൻ ദൈവം ഇരിക്കുന്നിടത്തേക്ക് ഭക്തർ വേദനയോടെ, തീക്ഷ്ണതയോടെ, സഹിഷ്ണുതയോടെ, വ്രതം നോറ്റും, നോമ്പ് നോറ്റും, കഷ്ടപ്പെട്ട് അധ്വാനിച്ചും പണം ചെലവീത് എത്തി വേണം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ. മണ്ഡല മഹോത്സവത്തിന്റെ കാലം ശബരിമല നമുക്കറിയാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തന്മാർ അവധിയെടുത്ത് വ്രതം നോറ്റ് ധാരാളം പണം ചെലവീത് ശരീരത്തെ പീഡിപ്പിച്ച് ദണ്ഡിപ്പിച്ചും മലകയറി നിമിഷാർത്ഥ നേരത്തെ ദർശനത്തിന് വേണ്ടിയാണ് എത്തുന്നത്. ഒരുപാട് കാലങ്ങൾ നീളുന്ന ഒരുക്കങ്ങൾ നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ദർശനത്തിനാണ് അവസരം ഒരുക്കുന്നതെങ്കിൽ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ആഗ്രഹിക്കുന്ന ഇരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുന്നവരാണ് എന്റെ നിങ്ങളുടെ ദൈവം. നമ്മുടെ ദൈവത്തിന്റെ സവിശേഷതയാണ്. പാപിയായിരുന്നവൻ, പാപത്തിൽ ജീവിക്കുന്നവൻ യേശു എങ്ങനെയുണ്ടെന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ അവൻ ഇരുന്നിടത്തേക്ക് കർത്താവ് എത്തുകയാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അതുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരു വാക്കുകളിൽ ആഗ്രഹിച്ചാൽ മതി, ഒന്ന് കരഞ്ഞാൽ മതി, ഉള്ളം ഒന്ന് പിടഞ്ഞാൽ മതി, മാനസം ഒന്ന് നൊന്താൽ മതി, വേദനിച്ചാൽ മതി, കർത്താവ് നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് എത്തും. യാതൊരു സംശയമില്ല. എങ്ങനെയുള്ളവരെന്ന് കാണാൻ തീക്ഷ്ണമായ ആഗ്രഹം അകത്ത മനുഷ്യനിൽ നിന്നുണ്ടാവണം. അപ്പോഴാണ് ദൈവത്തേക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയണം. യേശു എന്തിനാ ലോകത്തിലേക്ക് വന്നെന്നുള്ള ചോദ്യത്തിലൂടെ കണ്ടെത്താൻ കഴിയും. നമുക്ക് യേശുവിനോട് ചോദിക്കാം, കർത്താവ് നീ എന്തിനാ സ്വർഗമടഞ്ഞ് ലോകത്തിലേക്ക് വന്നത്? അവൻ പറയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാണ് ലോകത്തിലേക്ക് വന്നത്. ആരാണ് കാണാതെ പോയവർ? ആരാണ് കാണാതെ പോയവർ ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട്. നമ്മൾ വിരൽ ചൂണ്ടും. പാപി, കള്ളുകുടിയൻ, വ്യഭിചാരം ചെയ്യുന്നവൻ, ദൈവത്തെ മറത്ത് ജീവിക്കുന്നവൻ, നമ്മുടെ വിരലിൽ പലയിടത്തേക്കും ചൂണ്ടും. പക്ഷെ ഓർക്കണം, ഒരു വിരൽ ഒരാളെ പാപിയാക്കി മുദ്രയിടിച്ച് അയാൾക്ക് നേരെ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരലുകൾ സ്വന്തം നെഞ്ചിന് നേരെയാണ് ചൂണ്ടപ്പെടുന്നത്. ഞാനും പാപിയാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. കാണാതെ പോയവർ ആരെന്നുള്ള ചോദ്യത്തിന് സുവിശേഷം നൽകുന്ന ഉത്തരം, ദോസ് ഹു ആർ സീൻ ഇൻ ദ റോങ് വേസ്. തെറ്റായ വഴികളിൽ കാണുന്നവരാരാണോ അവരെല്ലാവരും കാണാതെ പോയവരാണ്. അവരെ തേടി വരുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. പക്ഷേ തേടി വരാൻ ഒരുവനുണ്ട്, അവന്റെ പേരാണ് ദൈവത്തിന്റെ പുത്രൻ. നമ്മളൊക്കെ അങ്ങനെ കണ്ടെത്തപ്പെട്ടവരാണ്. പാപത്തിന്റെ അഗാധതയിൽ വീണുപോയിട്ടും തള്ളപ്പെടാതെ നാം നിലനിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ അന്തർഗതം അറിഞ്ഞ്, ഉള്ളിലെ വേദനയുടെ സ്പാർക്ക് തിരിച്ചറിഞ്ഞ്, നാം ഇരിക്കുന്നിടത്തേക്ക് തേടിയെത്തിയ ദൈവത്തിന്റെ പുത്രൻ. അവൻ വീണ്ടെടുത്തോണ്ട് ഞാൻ എന്തെങ്കിലും ജീവിക്കുന്നു. കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിക്കാൻ ലോകത്തിലേക്ക് വരുന്നവൻ, കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വരുന്നവനാണ് എന്നെയും നിങ്ങളുടെയും കർത്താവ് എന്ന കാര്യം തിരിച്ചറിയണം. മുടിനായ പുത്രൻ ഉടനെ കാണാതെ പോയവനാണ്. അപ്പനൊപ്പം ഇരുന്ന മനുഷ്യൻ, അഭിമാനത്തോടെ ജീവിച്ചിരുന്നവൻ, പാപത്താൽ വികൃതനായി അവൻ ലോകത്തിന്റെ വഴികളിലേക്ക് വീണുപോയി, മനുഷ്യനല്ലാത്തവനായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവിടെയും ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിക്കേണ്ട സുബോധം വരികയും തിരികെ വരികയും ചെയ്തു. അവൻ വീടിനെ കുറിച്ച് ഓർത്തു, ഇവനെ പോലെ വീടിനെ കുറിച്ച് ഓർത്തു, ഒരപ്പനെ കുറിച്ച് ഓർത്തു. ഞാൻ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞു, വഴികൾ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു, മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ശുദ്ധീകരണം, അത് പ്യൂരിറ്റി ലോ ശക്തമായി നിലനിൽക്കുന്നൊരു കാലമാണ്. മനുഷ്യരെല്ലാം തട്ടുതട്ടുകളായി തിരിച്ചിരുന്നു. ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ടായിരുന്നു. ആദ്യം മഹാപുരോഹിതൻ, പിന്നീട് പുരോഹിതൻ, യഹൂദൻ, ലേവ്യൻ, ഇങ്ങനെ മനുഷ്യരെ തരംതരമായി തിരിച്ചിരുന്നു. അതിൽ ഏറ്റവും താഴെ വരുന്നത് ലീസ്റ്റ് ലാസ്റ്റ് ആൻഡ് ലോസ്റ്റ് ആയിട്ട് പരിഗണിക്കപ്പെട്ടിരുന്ന ആളുകളായിരുന്നു ബഗേഴ്സ്, സ്കാവഞ്ചേഴ്സ് എല്ലാം. വേലക്കാരെല്ലാം താഴെയാണ്. വേലക്കാരിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. സുവിശേഷ കാലഘട്ടത്തിൽ ഒരു കൂട്ടം വേലക്കാരും വീടിനകത്തുള്ള കാര്യസ്ഥന്മാരാണ്, അവർക്ക് അധികാരം കുറയൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു കൂട്ടം വേലക്കാർ പറമ്പിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ വേലക്കാരിൽ ഏറ്റവും താഴെയുള്ളവർ സ്കാവഞ്ചേഴ്സ് ആണ്, മലമൂത്ര വിസർജ്യങ്ങൾ കോരുന്നവർ, തോട്ടിപ്പണി ചെയ്യുന്നവർ. ഇവരെയൊക്കെ മനുഷ്യരായി കരുതിയിരുന്നു താഴെത്തട്ടിൽ. എന്നാൽ ഈ അപ്പന്റെ, യഹൂദനായ അപ്പന്റെ മകനായിരുന്ന അഭിമാനമുള്ളവൻ വഴിതെറ്റിച്ചെന്ന് വീണത് പന്നികളെ മേയ്ക്കുന്ന കൂട്ടിലായിരുന്നു. ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, പന്നി തിന്നുന്ന വാളവരെ പോലും ആരും അവന് കൊടുത്തില്ല. അതിന്റെ കാരണം ഹി വാസ് നോട്ട് അറ്റ് ഓൾ കൺസിഡേർഡ് ആസ് എ ഹ്യൂമൻ ബീങ്. മനുഷ്യനേക്കാളും താഴേക്ക് അവൻ പോയി, അധപ്പതിച്ചു. പാപത്തിന്റെ അനന്തരഫലമായി, അവൻ അധപ്പതിച്ചു. എന്നാൽ പാപത്തിന്റെ കുഴിയിൽ ആരും അവനെ കാണാതിരുന്നിട്ടും അവന്റെ സഹപാഠികളും സ്നേഹിതരും അവനോടൊപ്പം ജീവിതം ആർത്തുല്ലസിച്ചവരുമൊക്കെ അവനെ കാണാതെ പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവൻ വീണ കുഴിയിലേക്ക് അവനെ തേടിച്ചെന്ന് അവൻ്റെ ഉള്ളിൽ സുബോധം കൊടുത്തു. അവന് സുബോധം വന്നു എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സുബോധം വരുന്നത്, അതിന്റെ അർത്ഥം ഹി ഈസ് കമ്മിങ് ടു ഹിംസെൽഫ്. സുബോധം വന്നുള്ള പദത്തിന്റെ അർത്ഥം ഹി കെയിം ടു ഹിംസെൽഫ്, കെയിം ടു ഹിസ് സെൻസസ്. ഞാൻ ആരാണ്, ഞാൻ ആരായിരുന്നു, ഞാൻ ആരാവണം എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ തക്കവണ് അവനെ ഒരുക്കിയത് ദൈവത്തിന്റെ ആത്മാവായിരുന്നു. ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നവൻ, എൻ്റെ അപ്പൻ, എൻ്റെ വീട്, അയ്യോ എൻ്റെ വഴികൾ, ഇതെല്ലാം അവൻ ആലോചിച്ചുറച്ചപ്പോൾ ഒരു തീരുമാനമെടുത്തു, ഞാൻ എഴുന്നേൽക്കും, അപ്പനടുക്കിലേക്ക് പോകും, മാപ്പിരക്കും, നിന്നോട് മാത്രമല്ല സ്വർഗത്തോടും ഭാവം ചെയ്തിരിക്കുന്നു, ഇനി മകൻ എന്നുള്ള പദവിക്ക് ഞാൻ യോഗ്യനല്ല, കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ എണ്ണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മടങ്ങിച്ചുള്ള തീരുമാനമെടുത്തു. കാണാതെ പോയതിനെ തെരഞ്ഞെടുക്കാൻ വരുന്ന ദൈവം നമ്മളെയും തേടി വരുന്നുള്ള യാഥാർത്ഥ്യ വിരാത്തിൽ തിരിച്ചറിയാൻ കഴിയണം. സഖാട് വീട്ടിലേക്ക് കർത്താവ് വന്ന് അവനെ ക്ഷണിക്കുന്നു. ഇലയ്ക്ക് പിറകിൽ മറഞ്ഞിരുന്നവനെ കണ്ടുകൊണ്ട് കർത്താവ് മരത്തിന്റെ ചുവട്ടിൽ വിളിക്കുന്നു, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. കർത്താവിന്റെ മൂന്നാമത്തെ ക്ഷണം, സഖേവൂസ് കം ഡൗൺ, ഐ വാണ്ട് ടു ലിവ് വിത്ത് യു, ഞാൻ നിന്നോടൊപ്പം പാർക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിന്റെ ക്ഷണം അതാണ്. യേശു ക്ഷണിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് യേശു ക്ഷണിക്കുന്നത്? ഒന്ന്, യേശു ക്ഷണിക്കുന്നത് ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം കൊടുക്കുവാനാണ്. രണ്ട്, ജീവിതത്തിന് പുതിയ അർത്ഥം നൽകുവാനാണ്. ക്രിസ്തു ക്ഷണിക്കുന്നത് ഒന്നാമ രാത്രിയിൽ ഞാൻ പറഞ്ഞു ജീർണതയിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരാനായിരുന്നുവെങ്കിൽ, രണ്ടാമത്തെ രാത്രി ക്ഷണിച്ചത് പരാജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ കർത്താവ് ക്ഷണിക്കുന്നത് നീ ഉണ്ടാക്കിയിരിക്കുന്ന ചില ഇടങ്ങളിൽ നിന്ന് നീ താഴേക്ക് ഇറങ്ങി വരണം, നിന്റെ ജീവിതത്തിന് പുതിയ അർത്ഥവും പുതിയ ദിശാബോധം കൊടുക്കുവാൻ ഞാനിതാ നിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ജീവിതത്തിന് ദിശ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, കർത്താവിന്റെ ഹൃദയപൂർവ്വം പറയുകയും അവന്റെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ദിശാബോധവും അർത്ഥവും ഉണ്ടാക്കി തരുമെന്ന് തന്നെ അത് തർക്കവുമില്ല. കർത്താവ് ഹി ഈസ് ഇൻവൈറ്റിംഗ് ദ വാണ്ടിംഗ് ഹാർട്ട്സ്, അവനെ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തേടിയാണ് കർത്താവ് എത്തുന്നത്. അതുകൊണ്ട് എന്റെ നിങ്ങളുടെ ഹൃദയം ഒരു വാണ്ടിംഗ് ഹാർട്ട് ആയിരിക്കണം. എന്ന് ലോകത്തിന്റെ സുഖലോലബുദ്ധിക്കും ലോകത്തിന്റെ മെറ്റീരിയലിന് നമ്മൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമല്ല ഉണ്ടാവേണ്ടത്, അതിന്റെ പേര് തൃഷ്ണ എന്നാണ്, മോഹം എന്നാണ്. എന്നാൽ സങ്കീർത്തനം 42 കുറിച്ചിട്ടിരിക്കുന്ന പോലെ ആത്മാവിന്റെ ദാഹം, മറ്റു വരണ്ട തൊണ്ടയുള്ള ഒരു മാൻ നീർത്തോടിന്റെ ഉറവുകൾ തേടി ചെല്ലുന്ന പാഷനേറ്റ് ആകുന്നത് പോലെ ദൈവത്തെ അന്വേഷിക്കാനുള്ള വ്യഗ്രത എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ആ വ്യഗ്രത എന്ന് മഹാഭൂരിപക്ഷത്തിന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആ ഒരു ഉത്തസ്റ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ വചനം ധാരാളം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, ഇതുപോലുള്ള യോഗങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒരുപാട് എന്റർടൈൻമെന്റ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നില്ല. വിശ്വാസികളും ആ ഒരു 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 ട്രെൻഡിലേക്ക് ചെന്ന് ചാടുന്നു എന്നുള്ളത് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാരണമാണ്. ഇവിടേക്ക് ഒരുപക്ഷെ നാടും വീടും ഒക്കെ വിട്ടുവന്നിരിക്കുന്ന ഒരുപാട് ഉത്കണ്ഠകളും ടെൻഷനും ഫ്രസ്ട്രേഷനും പിരിമുറുക്കങ്ങളും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ദൈവത്തോടു കൂടി ആയിരിക്കാം. എന്നാൽ നാട്ടിൽ ഇന്ന് ആത്മാർത്ഥതയും സമർപ്പണമൊന്നും ഈ കാര്യങ്ങളില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്നില്ല. പുരോഹിതരും ശുശ്രൂഷരും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനയുടെ കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തും, ഞങ്ങളുടെ ശുശ്രൂഷ മോശമായതുകൊണ്ടും നല്ല പ്രസംഗമില്ലാത്തതുകൊണ്ടും നല്ല മാതൃകകൾ സൃഷ്ടിക്കാൻ പുരോഹിതന്മാർക്ക് കഴിയാത്തതുകൊണ്ടും ഒക്കെ ആയിരിക്കും. അംഗീകരിക്കുന്നു, തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തുമുണ്ട്. എന്നാൽ വ്യക്തമായിട്ട് ഓർക്കാൻ കഴിയണം, ഇൻസ്റ്റന്റായി എല്ലാം കിട്ടുന്ന ഒരു ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് വിശ്വാസവും ആധ്യാത്മികതയും എല്ലാം ഇൻസ്റ്റന്റായി കിട്ടുന്ന ഒന്നായി മാറുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ശരിയാണ്, ഇതൊരു ബട്ടൺ ഏജാണ്. ആഗ്രഹിക്കുന്നതെല്ലാം ബട്ടൺ ഇട്ടാൽ കിട്ടും. പണം വേണമോ, എ ടി എം കൗണ്ടറിൽ പോയി ബട്ടൺ ഞെക്കുക, കയസ്ക്രിൽ പോയി ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കിട്ടും, എല്ലാം കിട്ടും, എല്ലാം പെട്ടെന്ന് കിട്ടും, ആഗ്രഹിക്കുന്ന അളവിൽ കിട്ടും. നോളജ് വേണമോ, ഫിംഗർ ടിപ്പിലാണ് എല്ലാം. ഏത് കാര്യമാണ് അറിയേണ്ടത്, എല്ലാം ഫിംഗർ ടിപ്പിലുണ്ട്, ഒരു വിരൽ പാടിൽ, ഒരു വിരൽ സ്പർശനത്തിൽ. മുഴുവനും പ്രപഞ്ചവും മുഴുവനും യൂണിവേഴ്സും മുഴുവൻ ലോകവും നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് കൊച്ചു ഡിവൈസിലൂടെ. ആഗ്രഹിക്കുന്നതെല്ലാം നിമിഷാർത്ഥം കൊണ്ട് ഞൊടിയിട കൊണ്ട് ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ പലരും വിചാരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം അങ്ങനെ കിട്ടണം, വിശ്വാസത്തിന്റെ പ്രതിഫലം ഉടനെ ഉണ്ടാവണം. കാത്തിരിക്കുവാൻ നേരമില്ല, നോക്കിയിരിക്കുവാൻ നേരമില്ല. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛന്മാരും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടു അധ്വാനിച്ചും മഹാരുടെ കാരണത്തിനുണ്ടി കാത്തിരുന്നു. ഒരുപാട് പേരെ വിളിച്ച് അതിന്റെ കൂട്ടത്തിൽ എഴുതി 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 ഭാഗ്യം കൊണ്ട് ദൈവം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരും സെമിനാരിയുടെ പല കലാശാലകളുടെ ലൈബ്രറിയിലും മുറികളിലും ക്ലാസ് മുറികളിലും വർഷങ്ങൾ അധ്വാനിച്ചും ഞരങ്ങി വേദനിച്ചും എഴുതിക്കൂട്ടിയും പഠിച്ചുമാണ് ഈ നിലയിലെത്തിയെന്ന് അഭിമാനത്തിന് പറയാൻ കഴിയും. ദൈവത്തിന്റെ വചനം എന്താണെന്നും അത് മനുഷ്യന്റെ വേദനിക്കുന്ന മനുഷ്യന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കുവാനും ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് ഉറപ്പുണ്ട്. എന്നാൽ ഒരു കലാശാലയിൽ പഠിച്ചിട്ടില്ലാത്ത ഒരു സെമിനാറിന്റെ പടിപോലും കണ്ടിട്ടില്ലാത്തവർ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ കോട്ടിമാട്ടി വ്യാഖ്യാനിച്ചുകൊണ്ട് വേദനിക്കുന്ന മനുഷ്യന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരെ വശീകരിക്കുവാനും അവരുടെ പോക്കറ്റ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് സുവിശേഷ വരെ ചെയ്യാൻ വ്യഗ്രതയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കേരളം എത്തുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചൂപ്പായിരുന്നാലും ഹിമം പോലെ വിളിപ്പിച്ചു തന്നെ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് വിളിക്കുന്ന പ്രവാചകന്മാരെ കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞിരിക്കുകയാണ്. ജനത്തിന്റെ മനോശാസ്ത്രം അനുസരിച്ച് കഥോസ്ത്രത്തെ കോട്ടിമാട്ടി വ്യാഖ്യാനിക്കാൻ അവർക്കൊരു മടിയുമില്ല. പക്ഷേ വേദന അവിടെയല്ല, അത് അവരുടെ ഉദരത്തിന് വേണ്ടിയില്ല, അവരുടെ ഗിമ്മിക്കുകളും സർക്കസുകളുമാണെങ്കിൽ കാലങ്ങളായി ദൈവത്തിന്റെ വചനം അറിഞ്ഞിരുന്ന ആളുകൾ അവരുടെ മുമ്പിലേക്ക് ഇരകളെ പോലെ പോയി വീടുള്ള കാഴ്ച വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. മുഖ്യധാരാ സഭകളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ആളുകൾ. എന്തോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആരും ഒന്നും നേടിയിട്ടില്ല. സത്യമാണത്, ആരും ഒന്നും നേടിയിട്ടില്ല. എവിടെയും പോയി സ്നേഹമുള്ളവരെ ദൈവം നമ്മുടെ ദാഹം ക്ഷമിപ്പിക്കാൻ പര്യാപ്തതയുള്ളവരാണ്. അതുകൊണ്ട് ഈ എല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇന്ന് കാത്തിരിക്കാൻ ആർക്കും താല്പര്യമില്ല, കാത്തിരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് കാത്തിരിക്കേണ്ട എല്ലാം ഇൻസ്റ്റന്റായി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഒരുക്കിയിരിക്കുന്ന ആളുകളിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നിടത്താണ് ഈ ശൂന്യത, ഈ വാക്വം ജീവിതത്തിലുണ്ടാകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് ശരിയാണ് 3 മണിക്കൂർ സിനിമ ഒറ്റയിരിപ്പിൽ നിന്ന് കാണുന്നതിന് നമുക്ക് മടിയില്ല. പക്ഷേ അച്ഛൻ്റെ പ്രസംഗം 15 മിനിറ്റ് എന്നുള്ളത് 17 മിനിറ്റ് ആയി കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു 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 ഇംപേഷ്യൻ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ട്രിം ചെയ്ത പ്രാർത്ഥനകളും കൊച്ചു പ്രസംഗം നടത്തുന്ന അച്ഛന്മാരും നമുക്ക് ഇഷ്ടമാണ് അല്ലേ. പ്രാർത്ഥനകളൊക്കെ എത്ര വേഗം തീർക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മളൊരു അസഹിഷ്ണുത കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ഇവിടുത്തെ കാര്യമല്ല പറയാം. കുവൈറ്റിൽ നമ്മുടെ 2 രൂപയുടെ കാര്യമല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ എൻ്റെ നാട്ടിലെ കാര്യം പറയുന്നത്. അപ്പോൾ നമുക്ക് പറ്റിയിരിക്കുന്ന മൂലിച്ചതാണ്, നമ്മൾ ഈ ലോകത്തിന്റെ ട്രെൻഡ് അനുസരിച്ച് നീങ്ങുമ്പോൾ ഒരുതരം വാക്വം ശൂന്യത ഹൃദയത്തിൽ ഉണ്ടാകുന്നു. ഈ ശൂന്യത നികത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങനെ പോകുന്നത് അഗാധമായ കൂപത്തിലേക്കായിരിക്കും. മുടിനായ പുത്രനെ പോലെ നൽകർത്താവ് വരുന്നു വാഞ്ചിഹാച്ചിനെ തേടി. ആഗ്രഹിക്കുന്ന ആത്മാക്കളെയും ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെയും തേടിക്കൊണ്ട് കർത്താവ് വരികയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നിരവധിയായിരിക്കാം, പള്ളിയിലേക്ക് പോകാൻ തടസ്സങ്ങൾ പലതുണ്ടായിരിക്കാം, ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന പോലെ കാലങ്ങൾ വരുന്നില്ലായിരുന്നിരിക്കാം. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ദൈവമേ നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആത്മാർത്ഥതയോടെ പറയുന്നവരുടെ അടുക്കിലേക്ക് കർത്താവ് എത്തിച്ചേരുക തന്നെ ചെയ്യും. അവൻ നമ്മുടെ ദാഹം ക്ഷമിപ്പിക്കും. അവൻ നിങ്ങൾ ഇരിക്കുന്നിടത്തോളം നിങ്ങൾ ക്ഷണിക്കുകയാണ്, ഇറങ്ങി വാ, ഞാൻ നിങ്ങളെ സ്വീകരിക്കുവാനും നിങ്ങളെ പരിവർത്തിപ്പിക്കുവാനും തയ്യാറായ കർത്താവാണ്. കർത്താവ് ക്ഷണിക്കുന്ന ജീവിതത്തിന് അർത്ഥം നൽകുവാനാണ്. സക്കാട് ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു പോയിരുന്നു. അവൻ ഒരുപാട് ഉണ്ടാക്കി എടുത്തിരുന്നു, പക്ഷേ എന്തിനാണ് ഇതെല്ലാം ഒരുക്കിക്കൂട്ടുന്നതെന്നും സംഘടിപ്പിക്കുന്നതും സമാഹരിക്കുന്നതും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഒരു 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 പുച്ഛഭാവത്തോട് മാത്രമാണ് അവൻ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. വെറുക്കപ്പെട്ടവനായി, നിഷേധിയായി, ഒരു അപമാനിത കഥാപാത്രമായി ജീവിക്കുന്ന സക്കാട് ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു പോയത്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് അവൻ അർത്ഥം കൊടുക്കുകയാണ്. എന്താണ് അർത്ഥം? നീ അബ്രഹാമിന്റെ മകനായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് അബ്രഹാമിന്റെ മകൻ ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമാണ്. സ്നേഹമുള്ളവരെ, സക്കായി കർത്താവിന്റെ അടുക്കലേക്ക് കർത്താവിനെ രൂപാന്തരപ്പെടുത്തി അവൻ രൂപപ്പെടുത്തിയെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. സക്കായിയെ കർത്താവ് രൂപപ്പെടുത്തുക, എങ്ങനെയാണ് അവന്റെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോമിങ് പ്രോസസ്സ് കർത്താവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. സക്കായി പറഞ്ഞ കാര്യം, ഞാൻ ആരോടെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുവാൻ തയ്യാറാണ്. ലോർഡ് മൈ സേവിയർ, ഐ ആം വില്ലിംഗ് ടു റീപേ 4 times. 4 മടങ്ങ് മടക്കി കൊടുക്കുവാൻ തയ്യാറാണെന്നാണ് പ്രഖ്യാപിച്ചു. ആരോടെങ്കിലും 1000 വാങ്ങിയെങ്കിൽ 4000 മടക്കി കൊടുക്കാൻ ഞാൻ, 10 വാങ്ങിയിട്ടുണ്ടെങ്കിൽ 40 കൊടുക്കാം, 10,000 എങ്കിൽ 40,000 മടക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ തീരുമാനമെടുത്തത് ക്രിസ്തുവിന്റെ ധിഷണാശക്തിയുള്ള സാന്നിധ്യത്തിന്റെ തണലിലാണെന്ന് ഓർക്കണം. സ്നേഹമുള്ളവരെ, മടക്കി കൊടുക്കുവാൻ സക്കായിക്ക് മാത്രമല്ല ഉള്ളത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കടക്കാരാണെന്ന് ഈ രാത്രിയിൽ ദൈവജനത്തിന്റെ വെളിച്ചത്തിനെ ഓർമ്മപ്പെടുത്തട്ടെ. മടക്കി കൊടുക്കുന്ന ഒരുപാടുണ്ട് പലർക്കും. ഇന്നിവിടെ വരെ എത്തിച്ചേർന്നതിന്, ആയിത്തീർന്നതിന് കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഞാനിനി മഹാരാജ പുരോഹിതനായ ശുശ്രൂഷകനായി നിങ്ങളാൽ ക്ഷണിക്കപ്പെട്ട് നിങ്ങളുടെ ഉള്ളിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കാരണക്കാരായി തീർന്നു. ഒരുപിടി ജീവിതങ്ങളുണ്ട്. എനിക്ക് ജന്മം നൽകിയ എന്റെ മാതാപിതാക്കൾ, എന്നെ കൈപിടിച്ച് ഉയർത്തിയവർ, സഹായിച്ചവർ, കരനീട്ടിയവർ, ഓർത്തവർ, സഹായിച്ചവർ, അവരുടെ നിങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. എത്ര മടങ്ങി കൊടുത്താൽ മതിയാവുകയില്ല. അങ്ങനെയെങ്കിൽ അഭിമാനമുള്ളവരായി, ഐഡന്റിറ്റി ഉള്ളവരായി, നന്മ അനുഭവ ജീവിതത്തിന്റെ ഔന്നത്യങ്ങൾ ഞാൻ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തിച്ചത് നമ്മുടെ സ്വന്തം കഴിവല്ലെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഒരുപാട് പേരുടെ കണ്ണുനീരും ഒരുപാട് പേരുടെ അധ്വാനവും വേദനയും നൊമ്പരവും നമ്മുടെ ജീവിതങ്ങൾക്ക് പിന്നിലുള്ള തിരിച്ചറിയണം. അവരോടെല്ലാം നാം കടപ്പെട്ടവരാണ്. ഈ കടപ്പാട് തീർക്കുന്നിടത്താണ് ദൈവം നമ്മൾ അബ്രഹാമിന്റെ മക്കളായി പരിവർത്തിപ്പിക്കുന്നത്. വേറെ കുറുക്ക് വഴികളില്ല എന്ന് രാത്രിയിൽ തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ട് എവിടെയാണ് മടക്കി കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് ഈ രാത്രി മുറി ആലോചിക്കണമെങ്കിൽ ഈ പുതിയ വർഷം അനുഗ്രഹപ്രദമായി മാറുകയുള്ളൂ. ഈ പുതിയ ആണ്ട് എല്ലാ മേഖലയിലും അനുഗ്രഹമായി മാറണമെങ്കിൽ ഞാൻ എവിടെയെല്ലാം മടക്കി കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു, ആരോടെല്ലാം ദോഷവാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ, ആരോടെല്ലാം ക്ഷമ ചോദിക്കാതിരുന്നിട്ടുണ്ടോ, ആരോടെല്ലാം കടപ്പെട്ടിട്ടുണ്ടോ, അവരോടെല്ലാം മറുപടി കൊടുക്കുവാൻ, കടം വീട്ടുവാൻ വ്യഗ്രത കാണിക്കുന്നിടത്ത് നമുക്ക് അബ്രഹാമിന്റെ മക്കളായി മാറുവാൻ സാധിക്കും. യേശു സക്കായി അറിയാതെ അവർ രൂപാന്തരപ്പെടുത്തുകയാണ്. എന്തെല്ലാം മാറ്റങ്ങൾ അവനിൽ വന്നതല്ലേ. ധനവാൻ ദരിദ്രനായി മാറി. സക്കേവോസ് വാസ് വെരി റിച്ച് ബട്ട് നൗ ഗ്രാജുവലി ഹി ഈസ് ബിക്കം എ ബാങ്ക്റപ്റ്റ്. അവൻ വെറും പാപ്പരായി മാറുകയാണ്. കർത്താവ് അവനെ പാപ്പരാക്കിയത്. ക്രിസ്തു പലപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനോട് കൂട്ടിച്ചേർത്തല്ല എന്ന് രാത്രി തിരിച്ചറിയണം. കാരണം കർത്താവിന്റെ അംഗീകാരമില്ലാതെ ഉണ്ടാക്കിയത് പലതുണ്ട്. അത് വിട്ടുകളയേണ്ടിയിരിക്കുന്നു. അബ്രഹാം ചെയ്തതുപോലെ ദൈവത്തിന്റെ അംഗീകാരമില്ലാതെ ഉണ്ടാക്കിയെടുത്ത തലമുറയെ അവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. ദൈവത്തിന്റെ ഹിതമില്ലാത്ത, ദൈവത്തിന്റെ കയ്യൊപ്പില്ലാത്ത പദ്ധതികൾ ജീവിതത്തിൽ തുടരരുത്. അത് ദൈവത്തിന്റെ ഉപേക്ഷിക്കേണ്ടി വരുന്ന രാത്രി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനെ മാറ്റി നിർത്തി ആധ്യാത്മികതയിലൂടെ അല്ലാതെ, വിശ്വാസത്തിലൂടെ അല്ലാതെ, പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും വിശ്വാസത്തിലും നേടി എടുക്കാൻ കഴിയാതിരുന്ന ധനം അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതെല്ലാം അവൻ മടക്കി കൊടുക്കുവാൻ വ്യഗ്രത കാട്ടി അവൻ പാപ്പരായി വന്നു. ധനവനായിരുന്ന സക്കായി പരമദരിദ്രനായി മാറിയപ്പോൾ ആ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് കർത്താവിനെ അനുഗ്രഹിക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സ്വന്തം കഴിവും ബുദ്ധിയും മാത്രം ഉപയോഗിച്ച് ദൈവത്തെ മാറ്റി നിർത്തി ഉണ്ടാക്കിയെടുത്ത് എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അതിനോട് ഗുഡ് ബൈ പറയുവാൻ തയ്യാറാകുന്നിടത്താണ് ജീവിതത്തിന് തിളക്കമുള്ള അനുഗ്രഹങ്ങളുടെ അധ്യായം ആരംഭിക്കാൻ പോകുന്നത്. കഥാവെ നിന്നെ അറിയാതെ നിന്നെ മാറ്റി നിർത്തി ഞാൻ എന്തെങ്കിലും ചിന്തിക്കും, വിചാരിക്കും, ഭാവിക്കുകയും നേടുകയും ചെയ്തുവെങ്കിൽ അത് വേണ്ടെന്ന് നോക്കുവരെന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയണം. ധനവാനായിരുന്നവൻ ദരിദ്രനായി മാറി. മാത്രമല്ല അവന്റെ വീട്ടിൽ അവൻ ആതിഥേയനായിരുന്നുവെങ്കിൽ വെറും അതിഥിയായി സഖായി മാറ്റപ്പെടുകയാണ്. The host is becoming the guest. Whereas the Jesus was the guest, now he is the host out there. വീട്ടിലേക്ക് അതിഥിയായി വന്ന കർത്താവ് ആ വീട്ടിലെ കാര്യക്കാരനായി മാറുകയാണ്. ആ വീട്ടുകാരനായിരുന്ന സഖായി അവിടുത്തെ അതിഥിയായി മാറുന്നു. ഇന്ന് ആ വീട്ടിലെത്തി കർത്താവ് സഖായി ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവനോട് ആഹ്വാനം ചെയ്യുക, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ്. ജീവിതത്തിന്റെ അനുഗ്രഹം അതാണെന്ന് ഈ രാത്രി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സ്വന്തം വീട്ടിൽ നമ്മളുണ്ടാക്കിയ നമ്മുടെ ഉടമസ്ഥതയിലുള്ള സ്വന്തം വീട്ടിൽ ഞാൻ എന്റെ കർത്താവിന്റെ വേലക്കാരനും ദാസനുമായി തീരുന്നിടത്താണ് അനുഗ്രഹം തുടങ്ങുന്നത്. ആർക്കുണ്ട് അങ്ങനെ തന്നെ താഴുവാൻ? കർത്താവെ നീ എന്റെ വീടിന്റെ ഉടമയാകണം, ഞാൻ നിന്റെ അടിമയാകാം എന്ന് പറയാൻ കഴിയണം. നീ എന്റെ വീട്ടിൽ കാര്യസ്ഥനും ഞാൻ എന്റെ വീട്ടിൽ വേലക്കാരനുമാണ്, നീ എന്റെ യജമാനനും ഞാൻ നിന്റെ ദാസനുമാണെന്ന് പറയാൻ കഴിയുന്നവർക്കാണ് അനുഗ്രഹം ഉണ്ടാകാൻ തുടങ്ങുന്നത്. ദിശാബോധം വരുന്നതും ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നതും ആ വഴിക്കാണെന്ന് ദൈവത്തിന്റെ ജനം തിരിച്ചറിയണം. സഖായിയെ കർത്താവ് പരിവർത്തിപ്പിക്കുകയാണ് ജീവിതത്തിന് പുതിയ ദിശാബോധം കൊടുക്കുവാൻ, ജീവിതത്തിന് പുതിയ അർത്ഥം നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി അതേ കർത്താവ് എന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ കവാടത്തിൽ മുട്ടുകയാണ്. വെളിപാട് പുസ്തകം 3:20 ഞാൻ വാദത്തിൽ നിന്ന് മുട്ടുന്നു. എന്തിനാ കർത്താവ് വരുന്നത്? ഒരു പരാജിതനെ പോലെ, ലജ്ജയില്ലാത്തവനെ പോലെ, ധിക്കരിച്ചും വെറുത്തും പോയവരുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തിന്റെ പുത്രൻ അവൻ കവാടങ്ങളിൽ നിന്ന് മുട്ടുപിടിക്കുകയാണ്. ഞാൻ അറിയും ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുവാനുള്ള സഹിഷ്ണുത കാണിക്കുന്നുവെങ്കിൽ, അതിനുള്ള സമയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അകത്ത് വരും. അവരുമായി ഒരു കൂട്ടായ്മ ഉണ്ടാകും, അനുഗ്രഹത്തിന്റെ കൂട്ടായ്മ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സമർപ്പണത്തിന്റെ രാത്രിയാണ്. മാത്രമല്ല എനിക്ക് അനുവദിച്ചിരുന്ന സമയത്തേക്ക് എടുക്കുകയാണ്. ഒരു സമർപ്പണത്തിന്റെ രാത്രിയാണ് നമ്മുടെ ഈ രാത്രി. സഖായ കഥ രൂപാന്തരപ്പെടുത്തി ക്ഷണിക്കുന്നു, വേഗം ഇറങ്ങുക. ഇന്ന് വ്യക്തമായിട്ട് ഓർക്കാൻ കഴിയണം ജീവിതത്തിന്റെ ചില ഔന്നത്യങ്ങളും ഞാൻ നിങ്ങളും താഴേക്കിറങ്ങുന്നത് അപമാനമല്ല പ്രിയമുള്ളവരെ. കർത്താവിന് വേണ്ടി താഴേക്കിറങ്ങി കൊടുക്കുന്നത് അഭിമാനമാണെങ്കിൽ അവിടെ നമ്മൾ ഉയർത്താൻ വേണ്ടിയാണ് താഴേക്ക് വിളിച്ചിറക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഉയരണമെങ്കിൽ അവന്റെ കൈക്കീട് താണിരിക്കുവാൻ കഴിയണം. അത് അഭിമാനമായി ദൈവത്തിന് ജനം എണ്ണുവാൻ താല്പര്യമുള്ളവരായി തീരണം, ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് സക്കാടി പറഞ്ഞു, നീ വേഗം ഇറങ്ങി വാ, നാളത്തേക്ക് മാറ്റിവെക്കരുത്, അടുത്ത മണിക്കൂറിലേക്കല്ല, വേഗം. ഒരു ക്വിക്ക് റെസ്പോൺസ് എന്നിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സമയം അധികമില്ല, ജീവിതം ചെറുതാണ്, എത്ര നാഴികയുടെ മുമ്പിൽ ഉണ്ടാകും എന്ന് അറിഞ്ഞുകൂടും. അതുകൊണ്ട് വേഗം ഇറങ്ങി വാ. ഔന്നത്യങ്ങളിരുന്ന സ്വർഗത്തിലിരുന്ന ഉന്നതങ്ങളിരുന്ന ഞാൻ നിനക്ക് വേണ്ടി താഴേക്ക് വന്നുവെങ്കിൽ നീ എന്തിനാണ് താഴെ നിന്ന് മുകളിലേക്ക് കയറുന്നത്? നിന്നെ തേടി ഞാൻ താഴേക്ക് വന്നുവെങ്കിൽ മുകളിൽ കയറിക്കൂടിയിരിക്കുന്ന നിന്നെയും താഴേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവുമായി സംസർഗമുണ്ടാകുന്നത് താഴ്ചയുടെ ഇടങ്ങളിലാണെന്ന് നമുക്ക് ബോധപൂർവം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം താഴ്ചയിലുണ്ടായിരുന്ന നമ്മളെ തേടി ദൈവത്തിന്റെ പുത്രൻ താഴേക്ക് വന്നവനാണ്. അവൻ നമ്മെ തേടി താഴേക്ക് വന്നുവെങ്കിൽ, നമ്മുടെ താഴെയുള്ള ജീവിത പരിസരങ്ങളിൽ ദൈവം നമ്മളെ കണ്ടുമുട്ടിയെങ്കിൽ എന്തിനാണ് അവനെ കാണുവാൻ ഉയരങ്ങളിലേക്ക് കയറുന്നത്? കർത്താവിനെ കാണാൻ ആരും ഉയരങ്ങളിലേക്ക് കയറേണ്ട ആവശ്യമില്ല. നിൽക്കുന്ന ഇടങ്ങളിൽ, ദൈവമാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് അവനെ കാണുവാൻ അന്വേഷിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്നത് എവിടെയോ അവിടേക്ക് വരുന്നവനാണ് കർത്താവിന് രാത്രി തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ട് ജീവിതത്തിന് ദിശാബോധവും അർത്ഥം ഉണ്ടാകുവാൻ ഒരു ക്ഷണം യേശുവിൽ നിന്ന് കിട്ടണമെങ്കിൽ നാം ചെയ്യേണ്ടത് അവന്റെ വാക്ക് കേട്ട് വേഗത്തിൽ താഴേക്ക് ഇറങ്ങുക, അവൻ എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്യുക എന്നുള്ളതാണ്. യേശുവിന്റെ അമ്മ പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. സ്നേഹമുള്ളവരെ, 2020 ദൈവത്തിന്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു വർഷമാക്കി മാറ്റുവാൻ തീരുമാനമുണ്ടാകുന്നുവെങ്കിൽ അനുഗ്രഹം നമ്മളെ തേടിയെത്തും എന്നുള്ളതിനെ യാതൊരു സംശയമില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്നവരുടെ നിലയിൽ ഒരുപാട് പേരുടെ വാക്ക് കേൾക്കാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ബോസ്സുമാരുടെ, നമ്മുടെ മേലാളന്മാരുടെ, അധികാരികളുടെ വാക്ക് കേൾക്കാൻ നാം കടപ്പെട്ടവരാണെങ്കിലും അധികാരികൾ മേലെ അധികാരിയുണ്ട്, ബോസ്സുമാർക്ക് മേലൊരു ബോസ്സുണ്ട്. അതാണ് നമ്മുടെ കർത്താവ്. അവന്റെ വാക്ക് എപ്പോഴും നമ്മുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. അവന്റെ വാക്കിന് വില കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് ജീവിതത്തിന്റെ അനുഗ്രഹവും പരിവർത്തനവും വരുന്നതെന്ന് ഉറപ്പാൻ നമുക്ക് കഴിയണം. ഈ രാത്രിയിൽ കർത്താവിന്റെ മൂന്ന് ക്ഷണം നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. ഒന്ന്, ജീവിതത്തിന്റെ ജീർണതയിൽ നിന്ന് ജീവിതത്തിന്റെ സമൃദ്ധമായ ജീവനിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള വികൃതിയുള്ള കർത്താവിന്റെ ക്ഷണം. ലാസറേ നീ പുറത്തു വരിക, ലാസറേ നീ പുറത്തു വരിക. ദൈവത്തിന്റെ ജനം ഇന്ന് പലയിടങ്ങളിലും ഒളിയിടങ്ങളിലാണ്, ഗുഹകളിലാണ്, മറവിടങ്ങളിലും ഇരുട്ടിലും തപസ്സിലുമാണ്. അവിടെ നിങ്ങൾ പുറത്തേക്ക് വരണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജീർണതയുടെ കലറവാതുക്കിൽ നിന്നുകൊണ്ട്, ആരും അടുക്കുവാൻ ഇഷ്ടപ്പെടാത്ത നാറ്റമിക്കുന്ന കലറവാതുക്കിൽ നിന്നുകൊണ്ട് അവൻ വിളിക്കുന്നു, പേരുചൊല്ലി വിളിക്കുന്നു, നീ പുറത്തു വരിക. രണ്ടാമത്, കർത്താവ് പരാജയപ്പെട്ട തൊഴിലിടങ്ങളിലേക്ക് വന്നുകൊണ്ട് ക്ഷണിക്കുന്നു, വന്ന് പ്രാതൽ കഴിക്കുക. ആ കർത്താവ് നമ്മൾ ഇന്ന് ക്ഷണിക്കുന്നു, വേഗം ഇറങ്ങുക. അതുകൊണ്ട് ശാന്തമായി ഹൃദയത്തിലേക്ക് നോക്കി ഞാൻ ഇന്ന് എവിടെയാണ് കർത്താവ് ഇരിക്കുന്നതെന്ന് അന്വേഷിക്കാൻ കഴിയണം. കയ്യിലൊരു സ്കെയിൽ എടുക്കണം, അളക്കണം. ഞാനും എൻ്റെ കർത്താവിനിൽ എത്രമാത്രം ദൂരമുണ്ടെന്ന്, ഞാനും എൻ്റെ കർത്താവിനിൽ എത്രമാത്രം ദൂരമുണ്ടെന്ന് ഓരോരുത്തരും അളക്കണം. പണ്ട് നമ്മൾ ചെറുപ്പകാലത്ത് മാതാപിതാക്കളുടെ കൂടെ ആയിരുന്നു, അടിച്ചും തല്ലിയും ചെവിക്ക് പിടിച്ചും കിഴിക്കുകയും അവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്കിരുത്തിയിട്ടുണ്ട്. ഉറക്കം തൂങ്ങിയ കണ്ണുകളോടെ ആയിരുന്നുവെങ്കിലും പ്രാർത്ഥനയ്ക്കൊപ്പം ഇരുന്നിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്. അവരുടെ നിർബന്ധത്തിൽ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്, വാക്യം പറഞ്ഞില്ലെങ്കിൽ അടികിട്ടുമായിരുന്നു, വേദപുസ്തകം വായിക്കാതെ കിടന്നാൽ കഞ്ഞി കിട്ടുകയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ പരിശീലിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് നാനും നിങ്ങളുമെങ്കിൽ ചെറുപ്പക്കാരെ ദമ്പതിമാർ ഓർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഏത് വഴിയിലൂടെയാണ് പരിശീലിപ്പിക്കുന്നത്? ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുക, നമുക്ക് മനസ്സില്ല, പിന്നെ നമ്മുടെ മക്കൾ എഴുന്നേൽക്കും. നാം വേദപുസ്തകം വായിക്കുന്നില്ല, പിന്നെ മക്കൾ വേദപുസ്തകം വായിക്കും. പരാജയം ആരംഭിക്കുന്നത് നമ്മളിൽ തന്നെയാണ് തിരിച്ചറിയാൻ കഴിയണം. ലോകത്തിന്റെ ജ്ഞാനം എത്ര നേടിയാലും ദൈവിക ജ്ഞാനം ഇല്ലായെങ്കിൽ ജീവിതം അന്ധകാരത്തിലേക്കും അന്ധധമസിലേക്കും ആയിരിക്കും പോകുന്നത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയണം. ആ സാഹചര്യത്തിലാണ് കർത്താവ് ജീവിതത്തിന്റെ കവാടത്തിൽ വന്ന് ക്ഷണിക്കുന്നത്. ജീർണതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നാറ്റം അമിക്കുന്നുണ്ട് ജീവിതത്തിൽ, കെട്ടുകളുണ്ട്, കല്ലുകൾ ഉരുട്ടിവെച്ച് ചില സാധ്യതകൾ അടച്ചിരിക്കുകയാണ്. തുറന്നു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സഹായം അവൻ തേടാൻ ആഗ്രഹിക്കുന്നു. ക്ഷണം കേട്ട് പുറത്തേക്ക് വരാൻ മനസ്സുണ്ടോ? പരാജയപ്പെട്ടു പോയവരെ, കർത്താവിന് വേണ്ടെന്ന് പ്രഖ്യാപിച്ച് എന്റെ വിദ്യാഭ്യാസം, എന്റെ അറിവ്, എന്റെ തൊഴിൽ, എന്റെ സാമർഥ്യം, എന്റെ പാരമ്പര്യം എല്ലാം എന്നെ സഹായിക്കുന്നു പറഞ്ഞുകൊണ്ട് തൊഴിലിടങ്ങേക്ക് പോകുന്നവരെ, നിങ്ങൾക്ക് പരിചയമുള്ള തൊഴിലിൽ, നിങ്ങൾക്ക് പരിചയമുള്ള തൊഴിലിടങ്ങളിൽ, നിങ്ങൾക്ക് പരിചയമുള്ള സഹപ്രവർത്തകരുടെ മുമ്പിൽ നിങ്ങൾ അമ്പയെ തോറ്റു തുന്നം പാടുമ്പോൾ ധിക്കരിച്ചു പോവൻ നിങ്ങളെ സ്നേഹത്തോടെ തേടി ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി അർദ്ധരാത്രിയിൽ ഭക്ഷണം ഒരുക്കി നിൽക്കേണ്ടി കാവൽ നിൽക്കുകയാണ്. യേശു ക്ഷണിക്കുന്നു, വരുമോ? അവൻ വന്ന് ജീവിതത്തിന്റെ ചുവട്ടിൽ നിന്ന് വിളിക്കുന്നു, വേഗം ഇറങ്ങി വാ. അവിടെയല്ല നീ ഇരിക്കേണ്ടത്, അവിടെയല്ല നീ ദൈവത്തെ കാണേണ്ടത്. ആലസ്യങ്ങളുടെ, സുഖാനുഭൂതികളുടെ, ആഡംബരങ്ങളുടെ ഒരിടത്തിരുന്നുകൊണ്ടല്ല ദൈവത്തെ കാണാൻ നിരീക്ഷകനായി മാറേണ്ടത്. ഇറങ്ങി വന്ന് അവനുമായി ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കുക, ഇറങ്ങി വന്ന് അവനുമായി സംവദിക്കുക, അവനുമായി കൂട്ടാഞ്ഞാതിരിക്കുക. ജീവിതത്തിന് പുതിയ അർത്ഥം കർത്താവ് കാണിച്ചു തരും, ജീവിതത്തിന് പുതിയ ദിശാബോധം കർത്താവ് കാണിച്ചു തരും. അതാത് സ്ഥാനങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കൺവെൻഷൻ മൈൻഡപ്പിക്കുന്ന ഒരു സമർപ്പണത്തോടു കൂടി ആയിരിക്കട്ടെ. മൂന്ന് രാത്രികൾ ദൈവം നമുക്ക് നൽകിയിട്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് ക്ഷണിക്കുകയാണ്, ആ ക്ഷണം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ രാത്രിയിൽ തിരിച്ചറിയാൻ. കർത്താവ് ക്ഷണിക്കുന്നു ജീർണതയിൽ നിന്ന് പുറത്തു വരുവാൻ. അവൻ ഓമർ പേര് ചോദിച്ച് വിളിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നാം പലർക്കും ശവങ്ങളാണ്, പേരില്ലാത്ത, ജീവിതമില്ലാത്ത, നാറ്റമിച്ച, പ്രയോജനമില്ലാത്തവരും ശവങ്ങളായി നാം അധപതിക്കുന്നുവെങ്കിൽ കർത്താവ് ഒരു ശവത്തെ വിളിക്കുന്നത് ലാസർ എന്നുള്ള ഓമന പേരാണ്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ക്രിസ്തുവിന് മുമ്പിൽ നിവർന്നു നിൽക്കാൻ യോഗ്യതയില്ലാത്ത പാപികളാണ് ഞാനെന്നെങ്കിലും, നാറ്റമിക്കുന്ന ജീവിതത്തിനുടമകളാണ് ഞാനെന്നെങ്കിലും, എങ്കിലും അവൻ എൻ്റെ ജീവിതത്തിൻ്റെ കവാടത്തിൽ വന്ന് വിളിക്കുന്നത് ഓമന പേരാണ്. എത്ര വലിയ സ്നേഹമാണത്, എത്ര വലിയ സ്നേഹമാണത്. നാം ചെറ്റിൽ കിടക്കുന്നവരാണെങ്കിലും നാറ്റമിക്കുന്നവരാണെങ്കിലും ക്രിസ്തു ഉപേക്ഷിക്കുന്നില്ല, ശവമായി തള്ളിക്കളയുന്നില്ല, മൃതദേഹമായി അസാധ്യയിടത്തിലേക്ക് മാറ്റുന്നില്ല. അവൻ ഓമന പേർ ചൊല്ലി എന്നെ നിങ്ങളെ വിളിക്കുന്നു, പുറത്തു വരുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് അന്തർമുഖരായിത്തീരാതെ, അകത്ത് ജീവിക്കുവാൻ കൂട്ടാക്കാതെ, പുറത്തേക്ക് വരുവാൻ, സാധ്യതകളെ പുറത്തേക്ക് വരുവാൻ, കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ നമുക്ക് തയ്യാറായി ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. തൊഴിലിടങ്ങളിൽ പരാജയപ്പെട്ടവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം. അവൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു, ആശ്വാസവും കരുത്തും തരുവാൻ, ജീവിതത്തിന് പുതിയ മുഖം തുറന്നു തരുവാൻ, കൂട്ടായ്മ തരുവാൻ, സഹവർത്തിത്വം തരുവാൻ, പങ്കാളിത്തം തരുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. രാത്രി കേട്ടതുപോലെ കർത്താവ് ക്ഷണിക്കുന്ന ജീവിതത്തിന് പുതിയ അർത്ഥം തരുവാൻ, സമൂഹം നൽകിയിരിക്കുന്ന ചിത്തപ്പേരുകൾ മാറുവാൻ, ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് വിരാമമുണ്ടാകുവാൻ, സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് മടങ്ങി വരുവാൻ, അബ്രഹാമിന്റെ മക്കളായി മാറുവാൻ, ദൈവം തരുന്ന വില നിർണ്ണയിക്കാനാവാത്ത രക്ഷയ്ക്ക് അവകാശികളായി മാറുവാൻ, ദൈവം വസിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറുവാൻ, കർത്താവ് നേതൃത്വം നൽകുന്ന, അവൻ അധികാരിയാകുന്ന, അവൻ കാര്യക്കാരനും കാവൽക്കാരനുമാകുന്ന, അവൻ ആതിഥേയനായിത്തീരുന്ന ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ക്ഷണിക്കുന്നു. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഇന്ന് സ്വസ്ഥതയോടെ ഉണ്ടാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന്, സന്തോഷപരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന്, ഇത് സുഖമാണ്, ഇവിടെ സുഖമാണ്, ഇവിടെയാണ് സന്തോഷം, ഇതാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി വരുവാൻ നമുക്ക് വ്യഗ്രത കാണിക്കാം. നമ്മെ തേടി ഉയരത്തിൽ നിന്നും താഴേക്ക് വന്നുവെങ്കിൽ നമുക്കെന്തുകൊണ്ട് താഴേക്ക് അവരോടൊപ്പം വന്നുകൂടാ? താഴുവാൻ നമുക്ക് മനസ്സ് വെക്കാം. നമ്മുടെ ബലഹീന ജീവിതങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ ദുർബലമായ കരങ്ങളെ ഇപ്പോൾ തന്നെ നീട്ടി ബലമുള്ള കർത്താവിന്റെ വലതുകരത്തിലേക്ക് കൊടുക്കാം. കർത്താവെ, ഞാൻ ക്ഷീണിച്ചവനും കുഴഞ്ഞവനുമാണ്, ഞാൻ തളർന്നവനാണ്, വേദനിക്കുന്നവനാണ്, ജീവിതത്തിന്റെ ഭാരങ്ങൾ എൻ്റെ മേലുണ്ട്, ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ എൻ്റെ മേലുണ്ട്, ഞാൻ ഇനിയും ജീവിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് എനിക്ക് ഇനി ഓടാനായിട്ടുണ്ട്. കരുത്തു പോലെ കർത്താവെ, ശരീരം ക്ഷീണിതമാണ്, രോഗമുണ്ട് കർത്താവെ, മനോവ്യഥങ്ങളും ഭാരങ്ങളും ഉണ്ട് കർത്താവെ, ഉത്കണ്ഠകളുണ്ട്, സങ്കടങ്ങളുണ്ട്, നിരാശയുണ്ട് കർത്താവെ, എന്നാൽ ഞങ്ങളെ നയിക്കുന്ന നീ കരത്തിനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് എൻ്റെ ക്ഷീണിച്ച കുഴഞ്ഞ വലങ്കരം നിന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങൾ തരികയാണ്. കർത്താവിൻ്റെ കരത്തിലേക്ക് എല്ലാവരും കരങ്ങൾ കൊടുത്താട്ടെ, അവന് മുഖത്തേക്ക് നോക്കിയാട്ടെ, അവൻ്റെ ആഹ്വാനങ്ങൾക്ക് ചെവി ഉയർത്താട്ടെ. കർത്താവ് ക്ഷണിക്കുന്നു. ഗായകസംഘത്തോട് ചേർന്ന് മാറിടാത്ത യേശുനാഥൻ എന്നുള്ള പാട്ടിൻ്റെ ക്ഷണത്തിൻ്റെ ഗാനത്തിൻ്റെ രണ്ട് സാക്ഷികൾ പാടി ബഹുമാനപ്പെട്ട പ്രസാദിച്ച് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗത്തിൽ നമുക്ക് വിരാമമിടാം. Thank you.
ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നിന്റെ ക്ഷണത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. കർത്താവേ, ഞങ്ങൾ ഒളിച്ചിരുന്നപ്പോഴും ഉറ്റവർ പോലും നാറ്റം വെച്ചു തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴും കർത്താവേ ഉപേക്ഷിച്ച ഇടങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി പോയപ്പോഴും ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുകയും കുഞ്ഞുങ്ങളെ എന്നുള്ള ഓമന പേർ ചൊല്ലി വിളിക്കുകയും ചെയ്തു തന്നെയാകിയാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. എത്രയോ പേരെ ഉപയോഗിച്ച് കർത്താവേ ഞങ്ങളെ നീ വളർത്തി കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നന്മകൾ നൽകി കർത്താവേ ഇതെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കണം കർത്താവേ. എങ്കിലും കർത്താവേ നിന്നെ കൂടാതെ ചിലതൊക്കെ ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട് കർത്താവേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ അഹങ്കാരവും ഞങ്ങളുടെ സ്വയചിന്തകളും ഞങ്ങളെ പറ്റിയുള്ള ഞങ്ങളുടേതായ വ്യക്തമായ വിചാരങ്ങളും ഞങ്ങൾ സ്വരുക്കൂട്ടി കർത്താവേ ഞങ്ങളെ വിവേക്ഷിക്കുന്ന കർത്താവേ ഞങ്ങളെ വിവേക്ഷിക്കുന്ന കർത്താവേ. എന്റെ ദൈവമേ, പകരം എല്ലാവരെയും കരുതുവാൻ കടപ്പെട്ടവരോട് നന്ദിയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ മാനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം കർത്താവേ. എന്റെ ദൈവമേ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയല്ലോ കർത്താവേ. ദൈവമക്കളെന്നുള്ള നിലയിൽ കർത്താവിനെ അനുഗമിക്കുന്ന നിലയിൽ കർത്താവേ ഉന്നതമായ ജീവിത നിലവാരം പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ക്ഷമിക്കേണ്ടതിനെ ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുവാൻ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാൻ, കർത്താവിനോട് പറ്റി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. എന്റെ ദൈവമേ, അവിടുത്തെ വലിയേറിയ ദാസനായ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ മകനിലൂടെ ഈ രാത്രികളില് ഞങ്ങളുടെ ഇടപെട്ട കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. എന്റെ ദൈവമേ, നീ എത്ര ഹൃദ്യമായി ഇടപെട്ടു ദൈവമേ, എല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. എങ്കിലും കർത്താവേ, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ച് ആ ജീവനാന്ത മതയാളികളുടെ ജീവിതത്തില് ആഴമേറിയ പോറലോക്കുവാനോട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ വന്നതുപോലെ അല്ലല്ലോ കർത്താവേ. എന്റെ നിറഞ്ഞവരായി, ബോധ്യമുള്ളവരായി, സുബോധമുള്ളവരായി കർത്താവിന്റെ ക്ഷണം സ്വീകരിച്ചവരായി കൊണ്ടുപോകാനോട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അച്ഛന്റെ യാത്രയിൽ കൂടിയിരിക്കണം, ശുശ്രൂഷയിൽ നിന്റെ കൃപയുണ്ടായിരിക്കണം. ലവനിച്ചനായ സ്തോത്രം കർത്താവേ, സമയനവാനും നേരത്തെ ഏറ്റവും ഫലപ്രദമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഇതിൽ സംബന്ധിച്ച് എല്ലാവരെയും തിരുസന്നിൽ സ്വാമിക്കുന്നു. കർത്താവേ, ഹൃദയങ്ങളുടെ വേദന അറിയുന്ന കർത്താവേ, ഇടവിട്ട കൃപയ്ക്കായി സ്തോത്രം. കൃപയുള്ള കർത്താവേ, തിരുസന്നിങ്ങളെ തന്നെ താഴ്ത്തുവാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉടവനാണ് കർത്താവേ, ഞങ്ങൾ വെറും ദാസന്മാരാണ് കർത്താവേ. എന്റെ ദൈവമേ, നിന്റെ കൽപ്പനയ്ക്ക് നിന്റെ വാക്കിന് വലയിറക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സമാധാനത്തോടെ ഞങ്ങളെ അയച്ചാൽ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ദൈവത്തിന്റെ കൃപയുള്ള കരുതലും കാവലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ കാക്കട്ടെ. കർത്താവത്തിന്റെ തിരുമുഖത്തിന്റെ പ്രകാശമുള്ള കൃപയും മാറാകട്ടെ. എന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും നാം എല്ലാവരോടും കൂടെ, വചനം സംസാരിച്ച പ്രിയദാസനോടുകൂടെ, നാം ആയിരിക്കുന്ന ഓരോ ഇടങ്ങളോടും കൂടെ എപ്പോഴും ഇപ്പോഴും എന്നേക്ക് ഇരിക്കുമാറാകട്ടെ. Thank you.
Yeah. എല്ലാം കല്യാണമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? Huh?